عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين. أما بعد، سهودر أنجلة شيخ الإسلام ابن تيمية റഹിമഹു അല്ലാ എഴുതിയ അഖീദത്തുൽ വാസിത്തിയ ആണ് നമ്മൾ പഠിച്ചു വരുന്നത്. ഇതിൻ്റെ നമ്മുടെ ഈ ദർസിൽ പലരുടെയും കയ്യിലുള്ള കോപ്പിയിൽ 132 പേജിലുള്ള അവസാനത്തെ ഫഖറാണ്, അവസാനത്തെ പാരഗ്രാഫാണ് നമ്മൾ വായിച്ചു വരുന്നത്. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസങ്ങൾ, അതോടൊപ്പം അവരുടെ സ്വഭാവവും ജനങ്ങളോടുള്ള പെരുമാറ്റവും ഒക്കെ എങ്ങനെയാണ് എന്നതാണ് ഷെയ്ഖുൽ ഇസ്ലാം വിശദീകരിക്കുന്നത്. സുമ്മഹും മഅഹാദിഹിൽ ഉസൂലി, അഹ്ലു സുന്നത്ത് ഈ പറയപ്പെട്ട അടിസ്ഥാനപരമായ കാര്യങ്ങളോടൊപ്പം യഅ്മുറൂന ബിൽ മഅറൂഫ്, അവർ നന്മ കൽപ്പിക്കുന്നു, വയൻഹൗന അനിൽ മുൻകർ, തിന്മ വിരോധിക്കുന്നു, അലാ മാ തൂജിബുഹു അശ്ശരീഅത്തു, ശരീഅത്ത് നിർബന്ധമാക്കുന്ന തരത്തിൽ, ഈ ദീനിൽ നിർബന്ധമായ രൂപത്തിൽ അവർ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്നു. വയറൗന, അവർ മനസ്സിലാക്കുന്നു, ഇഖാമത്തൽ ഹജ്ജി വൽ ജിഹാദി വൽ ജുമഅി വൽ അയാദി മഅൽ ഉമറാഇ അബ്റാറൻ കാനു ഔ ഫുജ്ജാറ. അവർ മനസ്സിലാക്കുന്നു ഇഖാമത്തു നടപ്പിലാക്കേണ്ടത്, അൽ ഹജ്ജ് ഹജ്ജും വൽ ജിഹാദ് ജിഹാദും ഇസ്ലാമിന്റെ മാർഗത്തിലുള്ള പോരാട്ടവും, വൽ ജുമഅി ജുമഅയും, വൽ അയാദി ഈദും, എല്ലാം മഅൽ ഉമറാഇ, അതെല്ലാം ഭരണാധികാരികളുടെ കൂടെ അവരുടെ പിന്നിൽ അണിനിരന്ന് നടപ്പാക്കേണ്ടതാണെന്ന് അഹ്ലു സുന്നത്ത് വിശ്വസിക്കുന്നു. അബറാറൻ കാനു ഔ ഫുജ്ജാറ, അബറാറൻ കാനു, അവർ നല്ലവരായിരുന്നാലും പുണ്യത്തിന്റെ നന്മയുടെ ആളുകളായിരുന്നാലും, ഔ ഫുജ്ജാറ, തെമ്മാളികളും തോന്നിവാസികളുമാണെങ്കിലും ഭരണാധികാരിക്ക് അയാളുടേതായ ചില സലാഹിയാത്തുകളുണ്ട്, അയാളുടേതായ ചില യോഗ്യതകളും അയാളോടുള്ള ഉത്തരവാദിത്തങ്ങളുമുണ്ട്. അതിൽപ്പെട്ടതാണ് മുസ്ലിം ഭരണാധികാരിയുടെ കീഴിൽ മാത്രമേ യുദ്ധമുള്ളൂ. അത് മുസ്ലിമായ ഭരണാധികാരിക്ക് കീഴിൽ അയാൾ തെമ്മാടിയാണെങ്കിലും നല്ല ആളാണെങ്കിലും അയാൾ കൽപ്പിച്ചാൽ അത് ചെയ്യൽ ആ ഭരണാധികാരിക്ക് കീഴിലുള്ള മുസ്ലിമീങ്ങളുടെ ബാധ്യതയാണ്. അതുപോലെ ഹജ്ജ്, അതിന് നേതൃത്വം വഹിക്കേണ്ടത് ഭരണാധികാരിയോ അല്ലെങ്കിൽ ഭരണാധികാരി നിയമിച്ച ആളോ ആണ്. ജുമഅകൾ, അതും അങ്ങനെ തന്നെ. തഈദ്, അതും അങ്ങനെ തന്നെ. ഇതെല്ലാം മുൻപ് കാലത്ത് ഖലീഫമാരെ നേരിട്ട് നടത്തുകയും പിന്നീട് മറ്റുള്ളവരെ ഏൽപ്പിക്കുകയും ചെയ്തിരുന്നു. ഭരണാധികാരികളോടുള്ള ബാധ്യതയെക്കുറിച്ച് കഴിഞ്ഞ ദർശയിൽ നമ്മൾ സംസാരിച്ചിരുന്നു. ഇനി ഷെയ്ഖുൽ ഇസ്ലാം പറയുന്നു, വയുഹാഫിദൂന, അഹ്ലു സുന്നത്ത് സൂക്ഷിക്കുന്നവരാണ്, പാലിക്കുന്നവരാണ്, അലൽ ജമാഅത്ത്, ജമാഅത്തുകൾ, ജമാഅത്ത് സംസ്കാരം, അതിന്റെ കാര്യത്തിൽ സൂക്ഷ്മത ഉള്ളവരാണ് അഹ്ലു സുന്ന. വലിയ വലിയ വർത്തമാനവും വലിയ മനഹജൊക്കെ പറയാ, ആളെ നിസ്കരിക്കാൻ കണ്ടില്ലെങ്കിലോ എന്ത് കാര്യം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, أول ما يحاسب به العبد يوم القيامة من عمله صلاته. നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രവർത്തനങ്ങളിൽ ഖിയാമത്ത് നാളിൽ ആദ്യമായി വിചാരണ ചെയ്യപ്പെടുന്നത് അമലുകളിൽ വെച്ചേതാണ് നിസ്കാരമാണ്. فإن صلحت فقد أفلح وأنجح. അത് നന്നായാൽ അവൻ വിജയിച്ചിരിക്കുന്നു, അവൻ രക്ഷപ്പെട്ടിരിക്കുന്നു. وإن فسدت ഖാബ, അത് മോശമായാൽ അവൻ തുലഞ്ഞുപോയി, അവൻ നഷ്ടക്കാരുടെ കൂട്ടത്തിലായി. അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞു, മുനീബീന ഇലൈ, അല്ലാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുന്നവരാണ് മുഅ്മിനുകൾ. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, നിസ്കാരം നിലനിർത്തുക, നിങ്ങൾ സക്കാത്ത് കൊടുക്കുക, നിങ്ങൾ നിസ്കാരം നിലനിർത്തുക. വലാ തക്കൂനു മിനൽ മുശ്രിക്കീൻ, മുശ്രികളുടെ കൂട്ടത്തിലാവരുത്. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബൈന അൽഅബ്ദി വബൈന അശ്ശിർക്കി വൽ കുഫ്രി തർക്കു സലാഹ്. ഒരാളുടെയും ശിർക്കിന്റെയും ഇടയിലുള്ള വ്യത്യാസം നിസ്കാരമാണ്. കുഫറിന്റെയും ഒരു മുസ്ലിമിന്റെയും ഇടയിലുള്ള വ്യത്യാസം നിസ്കാരമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് ജമാഅത്തായി നിസ്കരിക്കാനാണ് നമ്മോട് കൽപ്പിച്ചിട്ടുള്ളത്. അള്ളാഹു കൽപ്പിച്ചതും അങ്ങനെ തന്നെ, വർക്കഉ മഅ റാകിഈ, റുകുഉ ചെയ്യുന്നവരുടെ കൂടെ നിങ്ങൾ റുകുഉ ചെയ്യുക. ജമാഅത്തായി നിസ്കരിക്കാനാണ് അള്ളാഹു കൽപ്പിച്ചത്. ഖൗഫിന്റെ അവസ്ഥയിൽ, പേടിയുടെ അവസ്ഥയിൽ, യുദ്ധവേളയിലും മറ്റുമൊക്കെ ഉള്ള നിസ്കാരത്തിന്റെ രൂപം അള്ളാഹു ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ഖിബ്ല ആ സമയത്ത് നിസ്കാരത്തിൽ പല ചലനങ്ങളും അള്ളാഹു സുബ്ഹാനഹു വതആല അനുവദിച്ചിട്ടുണ്ട്. പല ചലനങ്ങളും അതിൽ അസറക്കാൻ അനുവദിച്ചിട്ടുണ്ട്. പക്ഷേ ജമാഅത്തായിട്ടാണ് അവിടെ അള്ളാഹു നിസ്കാരം പറഞ്ഞത്. അപ്പൊ ജമാഅത്ത് നിർബന്ധമാണ്. ഫർദ് കിഫായ അല്ല, ഫർദ് ഐനാണ്. ഫർദ് കിഫായ എന്നാൽ ഒരു നാട്ടിൽ കുറച്ച് മുസ്ലിമീങ്ങളിൽ ഒരു കൂട്ടർ ചെയ്താൽ ബാക്കിയുള്ളവരിൽ നിന്ന് കുറ്റം ഒഴിവായി. ആരും ചെയ്തില്ലെങ്കിൽ എല്ലാവർക്കും കുറ്റമുണ്ടാവും. അതാണ് ഫർദ് കിഫായ. ഉദാഹരണത്തിന്, ഒരു നാട്ടിൽ ദീൻ ആഴത്തിൽ പഠിക്കുന്ന, അതിനുവേണ്ടി ചില ആളുകൾ ഒഴിഞ്ഞിരിക്കണം, ബാക്കിയുള്ള ആളുകൾക്ക് ദീൻ ആഴത്തിൽ പഠിക്കൽ നിർബന്ധമില്ല. മറിച്ച് എന്താണ് നിർബന്ധം? അവർക്ക് ആവശ്യമുള്ളത് പഠിക്കണം. അഖീദ, വിശ്വാസപരമായ കാര്യങ്ങൾ, അല്ലാഹു മാത്രമേ ഇബാദത്ത് ചെയ്യാൻ പാടുള്ളൂ, പരലോകത്തിൽ, ഇതൊക്കെ പഠിച്ചിരിക്കൽ എല്ലാ മുസ്ലിമീങ്ങളുടെ ബാധ്യതയാണ്. നിസ്കരിക്കണം. അപ്പൊ നിസ്കാരം എന്താണ്, എങ്ങനെയാണ് നിസ്കരിക്കണം, നിസ്കാരം ബാത്തിലാവുന്നത് എങ്ങനെ, നിസ്കാരത്തിന്റെ ഷർത്ത് എങ്ങനെ, നിസ്കാരത്തിന്റെ റുക്നുകൾ എങ്ങനെ, എന്തൊക്കെയാണ് നിസ്കരിക്കുമ്പോൾ ചെയ്യേണ്ടത്, എങ്ങനെയാണ് നിസ്കരിക്കുന്നത് പഠിക്കൽ ഓരോരുത്തരുടെയും ബാധ്യതയാണ്. കാരണം ആരിൽ നിന്ന് നിസ്കാരം ഒഴിവല്ല. എന്നാൽ സക്കാത്തോ, അത് കൊടുക്കാൻ ബാധ്യതപ്പെട്ടാൽ, അത് കൊടുക്കേണ്ട പൈസ ഒരാളെടുത്തുണ്ടെങ്കിൽ പിന്നെ അയാൾ അതിന്റെ ഹുക്മ് പഠിക്കാൻ നിർബന്ധമായി. അതിനു മുമ്പ് മനസ്സിലാക്കണം എത്ര എത്തിയാലാണ് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ പിന്നെ എത്തിയാലും ചിലപ്പോൾ അറിയണമെന്നില്ല, ഞാൻ ഇപ്പോൾ സക്കാത്ത് കൊടുക്കേണ്ട ആളാണ്. അതുപോലെ നോമ്പിന്റെ കാര്യം പഠിക്കണം. ഹജ്ജ് ചെയ്യാൻ ബാധ്യതപ്പെട്ടാൽ ഹജ്ജിനെ കുറിച്ച് പഠിക്കണം. ഒരാൾ നിക്കാഹ് ചെയ്യാൻ തീരുമാനിച്ചു, വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു, അപ്പോൾ അയാൾ വിവാഹത്തിനെ കുറിച്ച് പഠിക്കൽ അയാൾക്ക് നിർബന്ധമാണ്. അതേസമയം അതല്ലാതെ ദീനിന്റെ ആഴമേറിയ പഠനങ്ങൾ, ദീനിനെ കുറിച്ചുള്ള ആഴത്തിലുള്ള വിജ്ഞാനം, അത് നേടിയെടുക്കാൻ വേണ്ടി ഒഴിഞ്ഞിരിക്കുക എന്നത് എല്ലാവർക്കും നിർബന്ധമല്ല. കാരണം എല്ലാവർക്കും അത് സാധിക്കുകയില്ല, എല്ലാവർക്കും അത് സാധിക്കുകയില്ല. മനുഷ്യർ പല തട്ടിലാണ് ആളുകൾ. എല്ലാത്തിനോട് ആൾ വേണമല്ലോ, എല്ലാത്തിനും ആൾ വേണ്ടേ? എല്ലാവരും ഒരു മണിക്കിറങ്ങിയാൽ ബാക്കിയുള്ള കാര്യത്തിന് ആൾ കിട്ടുമോ? ഒരിക്കലുമില്ല, സംശയമില്ല. എല്ലാത്തിനും, എല്ലാ രൂപത്തിലും ആളുകൾ വേണം. ദുനിയാവിന്റെ കാര്യങ്ങൾ പഠിച്ച ആളുകൾ നമുക്ക് വേണം, സംശയമില്ല. നമ്മളെ പൊതുവായ മസ്ലഹത്തുകൾക്ക് ആളുകൾ വേണം. അപ്പൊ എല്ലാവരും ദീനിൽ, ദീൻ പഠിക്കാൻ വേണ്ടി ഒഴിഞ്ഞിരിക്കുക, വേറെ ഒന്നും ചെയ്യാതെ ഒഴിഞ്ഞിരിക്കുക എന്നത് ഫർദ് ഐനല്ല. കാരണം അത് സാധിക്കില്ല, സാധിക്കില്ല. അത് ഫർദ് കിഫായയാണ്. ഒരു കൂട്ടർ അതിനു വേണ്ടി ഒഴിഞ്ഞിരിക്കൽ നിർബന്ധം. അങ്ങനെ ആരും ഇരുന്നില്ലെങ്കിൽ എല്ലാവർക്കും കുറ്റുണ്ടാവും. അപ്പൊ പൊതുബാധ്യതയാണ് മുസ്ലിം ഉമ്മത്തിന്റെ, ഒരു കൂട്ടർ അതിന് ഇരിക്കണം, ഒഴിഞ്ഞിരിക്കണം എന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ ഖുർആനിൽ അത് ആ കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു അവന്റെ കിതാബിൽ തന്നെ അക്കാര്യം സൂചി, ഫലൗല നഫറ മിൻ കുല്ലി ഫിർഖത്തിൻ ത്വാഇഫത്തുൻ മിൻഹും ലിയതഫഖഹു ഫിദ്ദീൻ. അവരിൽ നിന്ന് ഒരു വിഭാഗം ഒഴിഞ്ഞിരിക്കണം ദീനിൽ അഗാധമായി വിജ്ഞാനം നേടാൻ എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഫർദ് കിഫായയും ഫർദ് ഐനും തമ്മിലുള്ള വ്യത്യാസമാണ് നമ്മൾ പറഞ്ഞത്. ഫർദ് ഐൻ എന്നാൽ ഓരോരുത്തരുടെ മേലും ബാധ്യതയാണ്. സലാത്തുൽ ജമാഅ, ജമാഅത്തായി നിസ്കരിക്കൽ മുസ്ലിമായ ഒരു പുരുഷന്റെ മേൽ ഓരോരുത്തരുടെ മേലും ബാധ്യതയാണ്. ഫർദ് കിഫായത്താണെന്ന് മുസ്ലിയാക്കന്മാർ പലരും പഠിപ്പിക്കാറുണ്ട്. അതുകൊണ്ടാണ് അത്ര വല്ലാഹു ആലം ചില ആളുകൾ പറയുന്നത്, പണ്ടൊക്കെ പള്ളിയിൽ ഇങ്ങനെ പള്ളി തറച്ച് തുടങ്ങിയിട്ട് മുതലാളിമാര് അത് ചെയ്യുന്നത് എന്തിനാണത്ര? എന്നാ പള്ളിയിൽ എപ്പോഴും ഉസ്താദും മൊയ്ലാർ കുട്ടികളും ഉണ്ടാവല്ലോ, ജമാഅത്ത് അങ്ങ് നടക്കും, ബാക്കിയുള്ളവർക്ക് നിസ്കരിക്കണ്ട, തോന്നിയതുപോലെ ചെയ്താൽ മതി. ഇത് തികച്ചും തെറ്റാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജമാഅത്തിന് വരാത്തവരുടെ വീടുകൾ കത്തിച്ചു കളയാൻ ഞാൻ ആലോചിച്ചു പോയി. അവരുടെ വീട്ടിൽ ജമാഅത്ത് നിസ്കാര നിർബന്ധമല്ലാത്ത കുട്ടികളും സ്ത്രീകളും ഇല്ലായിരുന്നുവെങ്കിൽ ഞാനത് ചെയ്യുമായിരുന്നു എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഫർദ് കിഫായ ആണെങ്കിൽ റസൂൽ പറയും അങ്ങനെ ഇല്ല. അതുപോലെ അബ്ദുള്ള ഒരു അന്ധനായ സഹാബി ഇബ്നു അബി ഉമ്മി മക്തൂം ആണെന്ന് ചില റിവായത്തുകളിൽ കാണാം. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, യാ റസൂലുള്ളാഹ്, മദീനയിൽ മുഴുവൻ ഇഴ ജന്തുക്കളും അതുപോലെ കടിക്കുന്ന ജന്തുക്കളൊക്കെ ഉണ്ട്, എന്നാണെങ്കിൽ മസ്ജിദിലേക്ക് കൊണ്ടുവരാൻ ആരുമില്ല. ഞാൻ ജമാഅത്തിന് പറഞ്ഞു, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ബാങ്കുകൾക്കോ? ഫഅജിബ്, ബാങ്ക് കേൾക്കുമെങ്കിൽ എത്തൽ നിർബന്ധമാണ്. അപ്പൊ ബാങ്ക് കേൾക്കുന്ന ദൂരത്തിൽ ആണോ ഒരു പുരുഷൻ, മുസ്ലിമായ ഒരു പുരുഷൻ താമസിക്കുന്നത്? അയാൾക്ക് ജമാഅത്തിന് വരൽ നിർബന്ധമാണ്. പിന്നെ ഇളവുള്ളത് മഴ പോലെയുള്ള ചില അവസരങ്ങളിലാണ്. മഴ പെയ്യുന്നുണ്ടോ, വീട്ടിൽ നിസ്കരിക്കാൻ അനുവദനീയമാണ്, മസ്ജിദിലേക്ക് വരൽ നിർബന്ധമല്ല. അതുപോലെ ബാങ്ക് കേൾക്കാത്ത ദൂരത്താണ് ഒരാൾ താമസിക്കുന്നത്, ബാങ്ക് കേൾക്കാത്ത ദൂരത്ത്, അതായത് നിശബ്ദമായൊരു അവസ്ഥയിൽ, ബഹളമൊന്നുമില്ലാത്തൊരവസ്ഥയിൽ മസ്ജിദിന്റെ മുകളിൽ കയറി മൈക്കൊന്നില്ലാതെ ഒരാൾ ഒറ്റ നല്ല ശബ്ദമുള്ള ഒരാൾ നിശബ്ദമായൊരവസ്ഥയിൽ മസ്ജിദിന്റെ മുകളിൽ കയറി നല്ല ശബ്ദമുള്ള ഒരാൾ ഒറ്റത്തിൽ ബാങ്ക് കൊടുത്താൽ എത്ര ദൂരം കേൾക്കും? അത്രയും ദൂരത്തിലുള്ള മുസ്ലിമായ പുരുഷന് രോഗമില്ലാത്ത മഴയില്ലാത്ത അവസ്ഥയിൽ ഓരോ മുസ്ലിമിനും മസ്ജിദിലേക്ക് ജമാഅത്തിന് വരൽ നിർബന്ധമാണ്. അതാണ് അതിന്റെ വിധി. രോഗമുണ്ടോ, അയാൾക്ക് ഇളവുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല ഒരാളെയും കഴിയാത്ത ഏൽപ്പിക്കല്ല, യുഖല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹ. ദൂരത്താണോ മസ്ജിദിൽ നിന്ന് ബാങ്ക് കേൾക്കാത്ത ദൂരത്താണോ അയാൾക്ക് ഇളവുണ്ട്. ഇളവുണ്ട് എന്നതായാലും ഒരു സംശയമല്ല. അള്ളാഹുവിന്റെ ദീനിന്റെ ഇളവ് നമ്മൾ മറച്ചു വെക്കുകയോ മൂടി വെക്കുകയോ ഇല്ല, അത് പാടില്ല. ഇളവ് അന്വേഷിച്ച് മാത്രം നടക്കുന്ന ചില ആളുകളുണ്ട്. ഏതേത് വിഷയത്തിലും റുഖ്സ ഏതാണോ, ഇളവ് ഏതാണോ, ഏതെങ്കിലും ഒരു കൗല എവിടെങ്കിലും ഉണ്ടോ അത് മാത്രം തിരഞ്ഞെടുക്കുന്ന ആളുകൾ, അത് മോശമായ സ്വഭാവമാണ്. പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് അങ്ങനെ റുഖ്സ തേടി നടക്കുന്നതിന് അവസാനം ജിന്ദീഖായി തീരുന്നതാണ്, മതനിഷേധിയായി തീരും. അതുപോലെ ചിലർ പറഞ്ഞു എല്ലാ റുഖ്സയും അന്വേഷിച്ച് നടക്കണമെങ്കിൽ എല്ലാ ഷെറും ഒരുമിച്ച് ചേരും, എല്ലാ ഷെറും അവനിൽ ഉണ്ടാകും. അപ്പോൾ അള്ളാഹു നമ്മെ ഏതെങ്കിലും കൗലുകൾ കാലകീലകളുടെ പിന്നിൽ അള്ളാഹു നമ്മൾ വിട്ടിട്ടില്ല, അൽഹംദുലില്ല. അള്ളാഹു തെളിവ് പിൻപറ്റാനാണ് നമ്മോട് പറഞ്ഞിട്ടുള്ളത്. ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശരീരം പിൻപറ്റാനാണ് അള്ളാഹു നമ്മോട് പറഞ്ഞിട്ടുള്ളത്. അഭിപ്രായ വ്യത്യാസം ഉണ്ടോ? ഖുർആനിലേക്കും സുന്നത്തിലേക്കും അടുക്കാം. അത് രണ്ടും മനസ്സിലാക്കേണ്ടത് ഈ ഉമ്മത്തിലെ മുൻഗാമികൾ മനസ്സിലാക്കിയതുപോലെ അവരുടെ യോജിച്ച അഭിപ്രായം അതാണ് ശരിയായ അഭിപ്രായം. അവരുടെ അഭിപ്രായ വ്യത്യാസമുണ്ടോ? അതിൽ പോലും ഹക്ക് എടുക്കണം. അതിൽ പോലും ഹക്ക് ഏതാണോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തെളിവിനോട് വാക്കിനോട് കൂടുതൽ യോജിച്ചത് ഏതാണോ അതാണ് എടുക്കേണ്ടത്. പറഞ്ഞു വന്നത് ജമാഅത്തിൽ പങ്കെടുക്കൽ ഈ പറഞ്ഞ വ്യക്തികൾക്ക് നിർബന്ധമാണ്. അത് ഫർദ് കിഫായ അല്ല. കരുതി കൂട്ടി വരാതിരുന്നാൽ അത് വലിയ തെറ്റാണ്. സഹാബത്ത് പറഞ്ഞിട്ടുള്ളത് ഞങ്ങൾ ജമാഅത്തിന് വരാത്തവരെ ആരായിട്ടാണ് കണക്കിലാക്കിയിരുന്നത്? മുനാഫിഖുൻ മഅലൂമുൻ നിഫാഖ്, അറിയപ്പെട്ട മുനാഫിഖ് ആയിട്ടാണ് മനസ്സിലാക്കിയത്, ഒരു സംശയമില്ലാത്ത മുനാഫിഖ്. അതുപോലെ ചില സഹാബിമാർ പറഞ്ഞു ഞങ്ങൾ ഒരാളെ ജമാഅത്തിന് കണ്ടില്ലെങ്കിൽ ഇത്തഹംനാ, ഞങ്ങൾ അയാളെ സംശയിക്കും. എന്താണെന്ന്? മുനാഫിഖാണ്. മുനാഫിഖുകൾക്ക് ഏറ്റവും പ്രയാസം സുബ്ഹിന്റെയും ഇശായിന്റെയും ജമാഅത്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. കാരണം ഒന്നിത് ഉറങ്ങി എണീക്കുമ്പോഴുള്ള സമയമാണ്, മറ്റൊന്ന് ഉറങ്ങാൻ കിടക്കുമ്പോഴുള്ള സമയം. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഇരുട്ടായിരുന്നു മസ്ജിദ്, വലിയ വെളിച്ചില്ല. അപ്പൊ ഈ രണ്ട് ജമാഅത്തിന് വരാത്ത ആളെ പെട്ടെന്ന് പിടുത്തം കിട്ടൂല, മനസ്സിലാണെന്നില്ല, വന്നോ ഇല്ലേ, അപ്പൊ അവര് മുങ്ങും. അപ്പൊ ജമാഅത്ത് അത് സഹോദരങ്ങളെ വളരെ ശ്രദ്ധയോടെ നമ്മൾ സൂക്ഷിക്കണം, വളരെ ശ്രദ്ധയോടെ സൂക്ഷിക്കേണ്ട കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കടുത്ത ഭാഷയിൽ എതിർത്തിട്ടുള്ള കാര്യമാണ് ജമാഅത്തിൽ കരുതി കൂട്ടി പങ്കെടുക്കാതിരിക്കുക എന്നത്. സുബ്ഹിന് വരാത്ത ആളുകൾ, എത്ര ഫദ്ലുള്ള നിസ്കാരമാണ് സുബ്ഹും, അതുപോലെ അസറും പ്രത്യേകം ഫദ്ല് പറയപ്പെട്ട നിസ്കാരമാണ്. അബൂ ഹുറൈറ റളിയല്ലാഹുവിന്റെ റിവായത്തിൽ പ്രസിദ്ധമായ ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യതആഖബൂന ഫീകും മലായികത്തുൽ ലൈലി വമലായികത്തുൻ നഹാർ, നിങ്ങൾ രാത്രിയുടെ മലക്കുകളും രാവിലത്തെ മലക്കുകളും വന്നുപോയിക്കൊണ്ടേയിരിക്കും. രണ്ടുപേരും ഒരുമിച്ച് കൂടുന്ന രണ്ട് നിസ്കാരങ്ങൾ ഏതൊക്കെ? ഫജ്റും അതുപോലെ അസറും. അള്ളാഹു ഖുർആൻ പറഞ്ഞു, ഇന്ന ഖുർആൻ അൽ ഫജ്രി കാന മശ്ഹൂദ, ഫജ്റിലെ ഖുർആൻ പാരായണം അത് സാക്ഷ്യം വഹിക്കപ്പെടുന്ന കാര്യമാണ്. അത് അള്ളാഹു സുബ്ഹാനഹു തആല അവന്റെ മലക്കുകൾ സാക്ഷ്യം വഹിക്കുന്ന കാര്യമാണ്. അപ്പോ നിരന്തരമായി ഉറങ്ങുക, പിന്നെന്ത് എന്ത് സലഫിയത്താണ്, എന്ത് തൗഹീ, എന്ത് അഹ്ലു സുന്നത്തിന്റെ ആശയമാണ് അവർക്ക് അവകാശപ്പെടാനുള്ളത്. സുബ്ഹിന് സ്ഥിരമായി ഉറങ്ങുക, സ്ഥിരമായി ഉറങ്ങുക എന്നുള്ളത് അത് ഉറങ്ങിപ്പോകുന്നതല്ല, അത് ഉറങ്ങുന്നതാണ്, അത് ഉറങ്ങിപ്പോകുന്നതല്ല. ഉറങ്ങുക, ഉറങ്ങിപ്പോകുക എന്ന് പറഞ്ഞാൽ എങ്ങനെ? ഒരു വർഷത്തിൽ ചിലപ്പോൾ അയാൾ വിരലെണ്ണാൻ പറ്റുന്ന ചില ദിവസങ്ങളിൽ, ഒരു ഒരു കൈയിന്റെ വിരലിൽ എണ്ണാൻ പറ്റുന്ന ദിവസങ്ങളിൽ ചിലപ്പോൾ അയാൾ ഉറങ്ങിപ്പോകും. അപ്പൊ അത് ശരി, അതല്ലാതെ ഒരിക്കൽ ഉറങ്ങി പിച്ചേന്ന് ഉറങ്ങി പിന്നെ അതൊരു പ്രയാസമല്ലാതായിത്തീരും, മനസ്സിൽ അതുകൊണ്ടൊരു കുത്തലില്ലാതായിത്തീരും. അതേസമയം ജമാഅത്തുകളിൽ മുഹാഫിളായ ഒരാൾക്ക് ന്യായമായ കാരണമില്ലാതെ ജമാഅത്ത് ഒഴിവായി പോയാൽ, ചിലപ്പോൾ കാരണം ഉണ്ടായിട്ട് ഒഴിവായി പോയാൽ വരെ വലിയ പ്രയാസം അയാൾക്കുണ്ടാവും. സഹോദരങ്ങളെ, അള്ളാഹു കൽപ്പിച്ചത് ഒഴിവാക്കലാണ് ഏറ്റവും വലിയ തെറ്റ്. അള്ളാഹു ഹറാമാക്കിയത് ചെയ്യുന്നതിനേക്കാൾ കടുത്തതാണ് എന്ത്? അള്ളാഹു കൽപ്പിച്ചത് ഒഴിവാക്കുക. പലപ്പോഴും നമ്മൾ തൗബയ്യ മറന്നു പോകുന്ന ഒരു കാര്യമാണത്. പല ആളുകളും ഹറാമോ അല്ലതും പറ്റിപ്പോയാൽ തൗബയ്യും, വാജിബ് വിട്ടുപോയ തൗബയ്യില്ല. നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. സുബ്ഹാനല്ലാഹ്, നമ്മൾ വാജിബായ ഒരു കാര്യം നമ്മൾ വിട്ടു, ജമാഅത്ത് നമ്മൾ വിട്ടു, അലസമായി വിട്ടു, എഴുതർ ന്യായമായി എഴുതർ ഉണ്ടായിട്ടല്ല, അലസത കൊണ്ട് ഒരാൾ വിട്ടു, അയാൾ അള്ളാഹുവിലേക്ക് ആത്മാർത്ഥമായി തൗബ ചെയ്യേണ്ട തെറ്റാത്, വേറൊരുപാട് ഖൈർ ചെയ്യണം. എന്തിന്? ഇത് അള്ളാഹു മായ്ച്ചു കളയാൻ വേണ്ടി. അതോടൊപ്പം തൗബ ചെയ്യണം. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽപ്പെട്ടതാണ്. ശ്രദ്ധിക്കണ്ട, നമ്മൾ അള്ളാഹുവിന്റെ മുന്നിൽ അവന്റെ ശിക്ഷയ്ക്ക് അവന്റെ കോപത്തിന് വിധേയരാകാതിരിക്കാൻ, ഈ ലോകത്ത് തന്നെ ഇതിന്റെ ഷർറു വരാതിരിക്കാൻ തിന്മയുടെ അസറുകൾ വേഗം വേഗം നമ്മൾ വായിച്ചു കളയണം. കാരണം തിന്മ ഭാരമാണ്, തിന്മ നമ്മുടെ മുതുകിനെ വളച്ചു കളയുന്ന ഭാരമാണ്. അള്ളാഹു പറഞ്ഞെന്താ? അലം നശ്റഹ് ലക സദ്റക വദഅനാ അൻക വിസ്റക. അള്ളാഹു നബിയോട് പറഞ്ഞു, നാം താങ്കളുടെ ഭാരമെടുത്തു നീക്കിയിരിക്കുന്നു. അല്ലദീ അൻഖദ ദഹറക, ഒനബിയെ താങ്കളുടെ മുതുക് മുറിച്ചു കളയുന്ന ഭാരത്തെ നാം എടുത്തു നീക്കിയിരിക്കുന്നു. മുഫസ്സിറുകൾ പറഞ്ഞെന്താ അത്? എന്തിന്റെ ഭാരമാണ്? പാപങ്ങളുടെ ഭാരം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിസുർ, അതിനെ കുറിച്ചാണ് അള്ളാഹു ഊരായി നടു മുറിച്ചു കളയുന്ന പാപം എന്ന് പറഞ്ഞെങ്കിൽ നമ്മളെ പാപത്തിന്റെ അവസ്ഥ എന്തായിരിക്കും? അപ്പൊ നമ്മുടെ ഭാരത്തിന്റെ, നമ്മുടെ എല്ലാ ഭാരവും യഥാർത്ഥത്തിൽ എന്താ? നമ്മുടെ ദുനൂബുകളാണ്, നമ്മുടെ പാപങ്ങളാണ്, നമ്മളത് തിരിച്ചറിയുന്നില്ല. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ വാക്കായി വന്നിട്ടുള്ളതുപോലെ, ഒരു മുഅ്മിൻ അവൻ പാപങ്ങളെ കാണുക, അവന്റെ തലക്ക് മുകളിൽ വീടാൻ നിൽക്കുന്ന വലിയൊരു പാറ കഷ്ണം പോലെയാണ്, വലിയൊരു മല വന്ന് നമ്മുടെ തലയിൽ വീടാൻ നിൽക്കുന്നു എന്നതുപോലെയാണ് മുഅ്മിൻ അവന്റെ പാപങ്ങളെ കാണുക. എന്നാൽ ഒരു മുനാഫിഖ് അവന്റെ പാപങ്ങളെ കാണുന്നത് എങ്ങനെയാ? അവന്റെ മൂക്കിന്റെ അറ്റത്ത് വന്നിരുന്ന ഒരു ഈച്ചയെ പോലെ, ഇത്ര നിസാരമായിട്ടാണ് അവൻ അതിനെ തട്ടിക്കളയുന്നത്. അതിനൊരു ഒരു ഗൗരവം അവൻ കാണുകയില്ല. മുൻഗാമികളിൽപ്പെട്ട അസ്മാഉ ബിൻ ഹബീബ റളിയല്ലാഹു അൻഹ, അവരിൽ നിന്നാണെന്നാണ് എന്റെ ഓർമ്മ, റിവായത്ത് വന്നിരിക്കുന്നു, അവർക്ക് തലവേദന വന്നാൽ അവർ പറയും, ബിദുനൂബി വമാ യഗ്ഫിറുല്ലാഹു കസീർ, എന്റെ പാപങ്ങളുമുണ്ടാണ്, അള്ളാഹ് പുറത്തു തരുന്നാകട്ടെ ഒരുപാടുണ്ട്. ഏതേത് മുസീബത്തുകളിൽ നമ്മൾ പറയേണ്ട ഒരു വാക്കിതാണ്, നമുക്ക് മനസ്സിലാക്കേണ്ട ഉൾക്കൊള്ളേണ്ട കാര്യം ഇതാണ്, നമ്മുടെ തെറ്റുകളുമുണ്ടാണ്. എന്നാൽ അള്ളാഹു വിട്ടുതരുന്നത്, മാപ്പാക്കി തരുന്നത് ഇതിനേക്കാൾ എത്രയുണ്ട്? എപ്പൊ ഞാൻ അത്ര തെറ്റ ചെയ്തിട്ടുണ്ട് എന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അത് തന്നെ മതി, അത് വലിയ തെറ്റാണ്. എന്താ അവനവനെ കുറിച്ച് നല്ല രുചിവ് തോന്നുക, ഒന്നും ചെയ്യാത്ത ആളാണെന്ന് തോന്നുക എന്നത് തന്നെ ഒരുവൻ നശിക്കാനുള്ള കാരണമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുനൂബിനേക്കാൾ ഗൗരവത്തിൽ പറഞ്ഞ കാര്യമാണ് അൽ ഉജുബ്. സ്വന്തത്തെ കുറിച്ച് രുജുബ് തോന്നുക, ഞാൻ തർക്കടില്ലല്ലോ എന്ന് തോന്നുക, ഒരിക്കലും പാടില്ല. നമ്മുടെ മുൻഗാമികളുടെ രീതിയല്ലത്, അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രീതിയല്ല, നബിമാരുടെ രീതിയല്ലത്. അവർ പേടിച്ചവരായിരുന്നു, റബ്ബിനെ ഭയന്നവരായിരുന്നു, റബ്ബിനെ പ്രതീക്ഷിക്കുന്നതോടൊപ്പം അള്ളാഹുവിന്റെ റഹ്മത്ത് പ്രതീക്ഷിക്കുന്നതോടൊപ്പം ഖൈറുകൾ ചെയ്യുമ്പോൾ അള്ളാഹുവിന്റെ റഹ്മത്ത് നീ പ്രതീക്ഷിക്കുക, അള്ളാഹു ഇത് സ്വീകരിക്കും ഇൻഷാ അല്ലാഹ്. അള്ളാഹു ഖൈറ് പ്രതിഫലിച്ചു അള്ളാഹു വൃത്തിയാക്കുകയില്ല എന്ന നിലക്ക് തന്നെ നീ പ്രവർത്തിക്കുക. തെറ്റുകളിലേക്ക് നിന്റെ മനസ്സ് പോകുമ്പോൾ ഹൌഫിന്റെ ഭാഗം ഉയർന്നു നിൽക്കണം, പേടിയുടെ ഭാഗം. രണ്ടും ഹൌഫും റജാവും രണ്ട് ഒരു പക്ഷിയുടെ രണ്ട് ചിറകുകൾ പോലെ വേണം. ഇപ്പൊ സലാത്തുൽ ജമാഅ അത് സഹോദരങ്ങളെ വളരെ നാം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അള്ളാഹു നമുക്കതിന് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. എല്ലാ ഖൈറും നിസ്കാരത്തിനാണ്. അത് നന്നായാൽ എല്ലാം നന്നായി. അമർ ബിൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തന്റെ അമീർമാർക്ക് ഒരാൾക്ക് എഴുതിയ എഴുത്താണ്, ഇന്ന അഹമ്മ ഉമൂരിക്കും ഇൻദി അസ്സലാഹ്, നിങ്ങളിൽ കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി ഞാൻ കാണുന്നത് നിസ്കാരമാണ്. ഫമൻ ഹഫിളഹ വഹാഫദ അലൈഹ ഫഖദ് ഹഫിള ദീന, ആരെങ്കിലും അത് സൂക്ഷിച്ചോ, അത് മുറ പോലെ പാലിച്ചോ, അവനവന്റെ ദീൻ സൂക്ഷിച്ചിരിക്കുന്നു. ആരെങ്കിലും അത് പാഴാക്കിയോ, ഫമൻ ദയ്യഅഹ ഫഹുവ ലിമാ സിവാഹ അദ്ദിയാ, അവൻ അതല്ലാത്ത കാര്യം അങ്ങേറ്റം പാഴാക്കി കളയുന്നവനായിരിക്കും, ബാക്കിയുള്ള കാര്യമൊക്കെ അതിനേക്കാൾ മോശമായിരിക്കും. അതുകൊണ്ട് നന്നായി ശ്രദ്ധിക്കുക. വസ്തഈനു ബിസ്സബ്രി സലാഹ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു മകൻ മരണപ്പെട്ട വാർത്ത അദ്ദേഹത്തിന് വന്നു കിട്ടി. വന്നു കിട്ടി ഉടനെ അദ്ദേഹം രണ്ടര കാലത്ത് നിസ്കരിച്ചു. എന്തിനാണത്? വസ്തഈനു ബിസ്സബ്രി വസ്സലാഹ്. അള്ളാഹു പറഞ്ഞു നിങ്ങൾ നിസ്കാരവും സബറും കൊണ്ട് അള്ളാഹുവിനോട് സഹായം തേടുക. അപ്പോ നമ്മെ സഹായിക്കുന്ന കാര്യം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് അവിടുത്തേക്ക് എന്തെങ്കിലും പ്രയാസമുണ്ടായാൽ ഉടനെ നിസ്കരിക്കൂ. യാ ബിലാൽ അഖിമിസ് സലാഹ് അരിഹ്നാ ബിഹാ, ബിലാലെ ഇഖാമത്ത് കൊടുക്ക്, നമുക്ക് റാഹത്താകാലോ. നമസ്കാരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൺകുളിർമയാണ്. ജുഅലത് ഖുർറത്തു ഐനി ഫി സലാഹ്, എന്റെ കൺകുളിർമ ഏർപ്പെടുത്തപ്പെട്ടിട്ടുള്ള നിസ്കാരത്തിലാണ്. ഏത് പ്രയാസങ്ങളിൽ നിന്നും റബ്ബിനോടുള്ള മുനാജ, അവന്റെ മുന്നിൽ നിന്ന് അവന് മുന്നിൽ സുജൂദ് ചെയ്ത് അവനോട് സങ്കടങ്ങൾ പറഞ്ഞ് അവനോട് ആവലാതികൾ പറഞ്ഞ് ആശ്വാസമടയാനുള്ളതാണ് നിസ്കാരം. ഏത് പടപ്പിനോട് പറഞ്ഞാലാണ്, ആർക്കാണ് നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചാലാൻ കഴിയുക? അള്ളാഹുവിനല്ലാതെ. എന്തെങ്കിലും ഒരു പാപം സംഭവിച്ചോ എന്ത് ചെയ്യണം? രണ്ടര ഒതു കൊടുക്കുക, നന്നായി രണ്ടര കാലത്ത് നിസ്കരിക്കുക, അവനോട് ഇസ്തിഗ്ഫാർ നടത്തുക. അള്ളാഹു പുറത്തു തരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. ഈ ഹദീസ് റിവായത്ത് ചെയ്തത് 4 ഖുലഫാഉർ റാഷിദുകളായ സഹാബിമാരാണ്, അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി. 4 പേരിൽ നിന്ന് റിവായത്ത് വന്നിട്ടുള്ള ഹദീസാണ് എന്ത്? ഒരു മുസ്ലിമിന് എന്തെങ്കിലും പാപം സംഭവിച്ചുപോയി, അവരെന്ത് ചെയ്തു? വുദു ചെയ്തു, രണ്ടര കാലത്ത് നിസ്കരിച്ചു, അള്ളാഹുവിനോട് പാപമോചനം തേടി, അള്ളാഹു പുറത്തു കൊടുക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് ഈ 4 ഖലീഫമാർ റിവായത്ത് ചെയ്തതാണ്. ഇതെല്ലാം സഹോദരങ്ങൾ നമ്മുടെ ജീവിതം നന്നാക്കാൻ സഹായിക്കുന്നത്. ഇതൊന്നും തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഹദീസുകളല്ല. തെറ്റ് ചെയ്ത് വന്നിട്ട് അങ്ങനെ ചെയ്തു, ഇത് ഇസ്തിഗ്ഫാർ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതാണ്. തെറ്റിൽ നിന്ന് ഖേദിച്ചു മടങ്ങാൻ പ്രേരിപ്പിക്കുന്നതാണ് ഇതൊക്കെ. തെറ്റ് പറ്റിയവൻ പിന്നെ എന്ത് ചെയ്യണം? തൂങ്ങിയിരിക്കണം? അല്ല, അവൻ നിരാശപ്പെടരുത്. അള്ളാഹുവിന്റെ റഹ്മത്തിലേക്ക് അവൻ തിരിച്ചു പോവുക, അള്ളാഹുവിലേക്ക് അവൻ ഖേദിച്ചു മടങ്ങുക. അപ്പൊ നമ്മെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്ന അമലുകളിൽ നിസ്കാരം പോലെ ഒരു അമലില്ല. അത് ജമാഅത്തായി പാലിക്കുക, അതിൽ എല്ലാ ഖൈറുമുണ്ട്. ഈ അഹ്ലു സുന്നത്തിന്റെ അടയാളവും അവരുടെ സ്വഭാവവുമാണിത്. വയദീനൂന ബിൻ നസീഹത്തിൽ ഉമ്മ, അതുപോലെ അഹ്ലു സുന്നത്തിന്റെ സ്വഭാവമാണ്. വയദീനൂന, അവർ അള്ളാഹുവിന്റെ ദീൻ പാലിക്കുന്നു. ബിൻ നസീഹത്തിൽ ഉമ്മ, ഈ ഉമ്മത്തിനോട് നസീഹത്ത് പാലിച്ചുകൊണ്ട്, മുസ്ലിം ഉമ്മത്തിനോടുള്ള നസീഹ, ഗുണകാംക്ഷ, അവർക്ക് നല്ലത് വരണമെന്ന ചിന്ത, അവരോടുള്ള കൂറ്, ഇത് അഹ്ലു സുന്നത്ത് ദീനായി കണക്കിലെടുക്കുന്നു. അള്ളാഹുവിന്റെ ദീനിൽ പെട്ടതാണിത് നസീഹത്ത്. അവർക്ക് നല്ലത് വരണം, അവർ അള്ളാഹുവിന്റെ ദീനിലെത്തണം, അവർക്ക് ഈ ലോകത്തും പരലോകത്തും ഖൈർ ഉണ്ടാകണം, അതിനുവേണ്ടി അവരെ ഉപദേശിക്കണം. ഇതെല്ലാം നസീഹത്തിന്റെ ഭാഗമാണ്. വയഅതഖിദൂന, അതുപോലെ അഹ്ലു സുന്ന വിശ്വസിക്കുന്നു. മഅനാ ഖൗലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ വാക്കിന്റെ അർത്ഥം എന്താണോ, ഈ വാക്കെന്താണോ, അത് അഹ്ലു സുന്ന ഉറച്ചു വിശ്വസിക്കുന്നു. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? അൽ മുഅ്മിനു ലിൽ മുഅ്മിനി കൽ ബുനിയാൻ യസുദ്ദു ബഅദുഹു ബഅദാ. റസൂലുള്ള പറഞ്ഞു, അൽ മുഅ്മിനു, ഒരു മുഅ്മിൻ, ലിൽ മുഅ്മിനി, മറ്റൊരു മുഅ്മിനു, കൽ ബുനിയാൻ, ഏതുപോലെയാണ്? ഒരു കെട്ടിടം പോലെയാണ്, ഒരടുപ്പ് പോലെയാണ്. യശുദ്ദു ബഅദുഹു, അതിൽ ചിലത് ശക്തിപ്പെടുത്തുന്നു, ബഅദൻ, ചിലതിനെ. എന്നിട്ട് വശബ്ബക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കോർത്തു പിടിച്ചു ബൈന അസാബിഇഹി, അവിടുത്തെ വിരലുകൾ, വിരലുകൾ എന്ത് ചെയ്തു? കോർത്തു പിടിച്ചു. അത് ഒറ്റക്കൊറ്റക്കാവുമ്പോൾ അതിന് ശക്തി കുറവാണ്, ഒന്നിച്ചു നിന്നാൽ അതിന് ശക്തി കൂടുന്നു. ഒന്നിന്റെ കുറവ് മറ്റേത് പരിഹരിക്കുന്നു. കുറവുകൾ പരിഹരിക്കാനും അത് നികത്താനും തിരുത്താനും ഒന്ന് മറ്റൊന്നിനെ സഹായിക്കുന്നു. കൈവിടുകയില്ല, ഒഴിവാക്കി പോവുകയില്ല. കാരണം അതിൽപ്പെട്ട ഒന്നിന്റെ ശക്തി ക്ഷയിച്ചാൽ മറ്റേതിന്റെ കൂടിയാണ് ശക്തി ക്ഷയിക്കുന്നത്. ഇതെല്ലാമാണ് ഈ മഹത്തായ വാക്കിന്റെ അർത്ഥം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉദാഹരണം എത്ര നല്ലതാണെന്ന് നോക്ക്. കെട്ടിടം അത് എങ്ങനെയാണോ പരസ്പരം ശക്തിപ്പെടുത്തുന്നത്, ഏതതുപോലെയാണ് ഒരു മുഅ്മിനെ മറ്റൊരു മുഅ്മിൻ. അവനെ കൈവിട്ട് കളയുകയില്ല, അവനെ സഹായിക്കും. വാലിമായിരിക്കും മദ്ലൂമായിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വൻസുർ അഖാക വാലിമൻ ഔ മദ്ലൂമ, നിന്റെ സഹോദരൻ അക്രമിയായിരിക്കും മർദ്ദകനായിരിക്കും മർദ്ദിതനായിരിക്കും, നീ അവനെ സഹായിക്കുക. സഹാബത്ത് ചോദിച്ചു, നബിയെ മർദ്ദിതനെ ദുൽമിന് വിധേയനായവനെ അക്രമിക്കപ്പെട്ടവനെ സഹായിക്കാന്ന് പറഞ്ഞാൽ മനസ്സിലായി, എങ്ങനെയാണ് വാലിമനെ സഹായിക്കുക? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എങ്ങനെയാണ് അവന്റെ കൈ പിടിക്കുക, ചെയ്യരുതെന്ന് പറയുക, കാരണം അത് ചെയ്താലാണ് അവൻ നശിക്കുക, അത് അവനെ തിരുത്തുക. അവൻ മനസ്സിലാക്കണം എപ്പോഴും നമ്മൾ ചെയ്യുന്നതിനൊക്കെ പ്രോത്സാഹിപ്പിച്ചു തരിക, എന്ത് ചെയ്താലും നമ്മൾ സപ്പോർട്ട് ചെയ്യുക. അങ്ങനെയുള്ളവനല്ല യഥാർത്ഥ സുഹൃത്ത്, യഥാർത്ഥ സ്നേഹിതൻ. തെറ്റണ്ട തിരുത്തുന്നവനാണ്, തെറ്റണ്ട അത് ശരിയല്ല എന്ന് പറയുന്നവനാണ്. എല്ലാത്തിനും നമുക്ക് എല്ലാ കാര്യത്തിലും ശരിയെന്ന് പറയുന്നത് നല്ല സുഹൃത്തല്ല. കാരണം എന്താ, ഉറപ്പാണ് ഒരു മനുഷ്യൻ എല്ലാം ശരി പറയില്ല. കുല്ലു ബനി ആദമ ഖത്താ, ആദമിന്റെ മക്കളെല്ലാം തെറ്റുപറ്റുന്നവരാണ്. വാക്കും പ്രവൃത്തിയൊക്കെ തെറ്റു മനുഷ്യരുടെ. അതുകൊണ്ട് എല്ലാം ശരിയാവൂല, എന്ത് പറഞ്ഞാലും എന്ത് അഭിപ്രായത്തിനും ശരിയെന്ന് നടത്തിക്കോ, ശരിയാക്കിക്കോ എന്ന് പറഞ്ഞവരുടെ മഹബത്ത് ശരിയായ മഹബത്തല്ല, അത് നല്ല സ്നേഹമല്ല. മറിച്ച് തിരുത്തേണ്ടടുത്ത് തിരുത്തി തരുന്നവരാണ് നല്ല സുഹൃത്ത്. അല്ലാത്തവർ പരലോകത്ത് ശത്രുക്കളായിത്തീരും, അല്ലാത്തവർ പരലോകത്ത് ശത്രുക്കളായിത്തീരും. സഹാബത്ത് റളിയല്ലാഹു അൻഹു അങ്ങോട്ടും ഇങ്ങോട്ടും തിരുത്തിയിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും അവർ തിരുത്തിയിരുന്നവരായിരുന്നു. അവർ നല്ല സ്നേഹമുള്ളവരാണ്, പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും അവർ തെറ്റ് കണ്ടാൽ തിരുത്തിയിരുന്നു. നമ്മുടെ മുൻഗാമികളും അങ്ങനെ തന്നെയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും അവർക്ക് പ്രയാസമുള്ള കാര്യങ്ങൾ കണ്ടാൽ അവർ തിരുത്തുമായിരുന്നു. ഇനി വഖൗലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വാക്കും ഇതും അഹ്ലു സുന്നത്ത് ഉറച്ചു വിശ്വസിക്കുന്നു. മസലുൽ മുഅ്മിനീന, മുഅ്മിനുകളുടെ ഉദാഹരണം, ഫീ തവാദ്ദിഹിം വതറാഹുമിഹിം വതആതുഫിഹിം കമസലിൽ ജസദിൽ വാഹിദ് ഇദ ഇഷ്തക മിൻഹു ഉദ്വുൻ തദാഅ ലഹു സായിറുൽ ജസദി ബിൽ ഹുമ്മ വസ്സഹർ. മസലുൽ മുഅ്മിനീന, മുഅ്മിനുകളുടെ ഉദാഹരണം, ഫീ തവാദ്ദിഹിം അവരുടെ പരസ്പരമുള്ള സ്നേഹത്തിലും, വതറാഹുമിഹിം അവരുടെ പരസ്പരമുള്ള റഹ്മത്തിലും കാരുണ്യത്തിലും, വതആതുഫിഹിം അവരുടെ പരസ്പരമുള്ള അനുകമ്പയിലും, കമസലിൽ ജസദിൽ വാഹിദ് ഒരൊറ്റ ശരീരം പോലെയാണ്. ഇദഷ്തക മിൻഹു അതിൽ നിന്ന് ഒരു രോഗമോ പ്രയാസമോ ഉണ്ടായാൽ, എന്തിന് ഉദ്വുൻ ഒരവയവത്തിന് വല്ല പ്രയാസവും ഉണ്ടായാൽ, തദാഅലഹു അതിനോട് പ്രതികരിക്കും, സായിറുൽ ജസദി ബാക്കി അവയവങ്ങളെല്ലാം, ബിൽ ഹുമ്മ വസ്സഹർ. ഹുമ്മ എന്താ? ഹുമ്മ ഹുമ്മ എന്താ? പനി. വസ്സഹർ, സഹർ എന്ന ഉറക്കം ഇല്ലാതായി പോവാ. ഇപ്പോ ഉറക്കം വിളച്ചും പനി ബാധിച്ചും ശരീരത്തിന് ഒരവയവത്തിന് പിന്നെ എന്തെങ്കിലും പ്രയാസം ഉണ്ടായാൽ ബാക്കിയുള്ള അവയവങ്ങൾ ഉറക്കം വിളച്ചും പനി ബാധിച്ചും ഇതിനോട് പ്രതികരിക്കും. അങ്ങനല്ലേ, വിരലിന്റെ ഒരറ്റം അതൊന്ന് ചതഞ്ഞുപോയി, അത് വിരലിന്റെ ഒരറ്റല്ലേ, വേറെ എവിടെയും പ്രയാസം ഉണ്ടാവില്ല എന്നാണോ? അല്ല, നമ്മുടെ കൈ ഒന്നാകെ കെട്ടേണ്ടി വരും അയാള്. അപ്പൊ സംഭവിച്ചത് വിരലിന്റെ അറ്റത്തായിരിക്കും. പല ഭാഗത്ത് ആൾക്ക് ഉറക്കം കിട്ടൂല, പനി വരും. ഇതുപോലെയാണ് മുഅ്മിനുകൾ. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഒരാൾക്ക് പ്രയാസമുണ്ടായാൽ അതിൽ സന്തോഷിക്കാം, അങ്ങനെ തന്നെ വേണം എന്ന് വിചാരിക്കുക സഹോദരങ്ങളെ, അള്ളാഹിനോട് ഇസ്തിഗ്ഫാർ ചെയ്യേണ്ട തെറ്റായത്. അങ്ങനെ നമ്മുടെ കൽബിൽ തോന്നുമ്പോ ഉടൻ അള്ളാഹുവിനോട് പാപമോചനം തേടുക, അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യുക, അയാൾക്ക് വേണ്ടി ദുആ ചെയ്തേക്കുക. അബ്ദുല്ലാഹി ഇബ്നു ഔഫ് റഹിമഹുല്ലാഹ് മുൻഗാമികൾപ്പെട്ട മഹാനാണ്, താബിഈ അല്ലെങ്കിൽ താബിഈയാണ് അദ്ദേഹം. അദ്ദേഹത്തെയാണ് പ്രസിദ്ധമായ ഒരു വാക്ക് വന്നിട്ടുള്ളത്, ദിക്റുല്ലാഹി ദവാഉൻ വദിക്റുന്നാസി ദവാഉൻ, ദിക്റുന്നാസി ദവാഉൻ വദിക്റുല്ലാഹി ദവാഉൻ. ജനങ്ങളെ കുറിച്ചുള്ള ദിക്ർ രോഗമാണ്, അള്ളാഹിനെ കുറിച്ചുള്ള ദിക്ർ മരുന്നാണ്. ജനങ്ങളെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, ആലോചിച്ചുകൊണ്ടിരിക്കുക, കൽബിൽ പ്രയാസം ഉണ്ടാവും. ആ സമയം അള്ളഹാനെ ആലോചിച്ചാലോ, അള്ളഹാനെ ദിക്ർ ചെയ്താലോ അതങ്ങനെ നീങ്ങും. ഈ വാക്ക് പറഞ്ഞ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഔനിനെ കുറിച്ച് പറയപ്പെട്ടിട്ടുണ്ട്, അദ്ദേഹത്തിന് ആരോടെങ്കിലും ദേഷ്യം വന്നാൽ അദ്ദേഹം പറയത്തരെ ബാറഖല്ലാഹു ഫീക്, അല്ല എനിക്ക് ബർഹത്തി കേട്ടെ. അപ്പൊ ചില ആളുകൾ ഇത് കേട്ടപ്പോ പറഞ്ഞു സുബ്ഹാനല്ലാഹ്. അപ്പൊ അദ്ദേഹത്തിന് സ്നേഹം തോന്നി എന്തായിരിക്കും പറയാ, അദ്ദേഹത്തിന് ദേഷ്യം വന്നാൽ ഇങ്ങനെ പറയുമെന്നാണ്. അപ്പൊ അദ്ദേഹത്തിന് സ്നേഹം തോന്നിയാൽ എന്തായിരിക്കും പറയാ എന്ന് ചിലർ പറയുകയുണ്ടായി. മുഅ്മിനുകൾ അവർ മറ്റുള്ളവർക്ക് പ്രയാസമുണ്ടായാൽ, മറ്റൊരു മുഅ്മിൻ പ്രയാസമുണ്ടായാൽ അവർ സന്തോഷിക്കുകയില്ല, മറിച്ച് അവർ അത് ദുഃഖിക്കും. അങ്ങനെ നമുക്ക് തോന്നിയാൽ മനുഷ്യരാണ്, ഹില്ല് വരും, മനുഷ്യന്റെ കൽബിൽ പ്രയാസങ്ങൾ ഉണ്ടാവും, മുഅ്മിനുകൾ തമ്മിൽ ഉണ്ടാവും. അതുകൊണ്ടാണ് അള്ളാഹു സ്വർഗത്തിലെത്തുമ്പോൾ നീക്കുന്നു പറഞ്ഞത്. ഫനജഅന മാ ഫീ സുദൂരിഹിം മിൻ ഗില്ലിൻ ഇഖ്വാനൻ അലാ സുറൂരിൻ മുതഖാബിലീൻ. നാം അവരുടെ കൽബിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പ്രയാസം ഊരി വലിച്ചെടുക്കും. സ്വർഗത്തിൽ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കുന്ന സഹോദരങ്ങളായിരിക്കും. ചില സലഫുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രയാസം ഉണ്ടാകുമ്പോൾ അവർ പറഞ്ഞിട്ടുണ്ട്, സ്വർഗത്തിൽ അള്ളാഹു ഞങ്ങൾ ഇങ്ങനെ ആക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു, ഇതൊക്കെ നീക്കും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അപ്പൊ സാലിഹുകളായ ചില ആളുകൾ തമ്മിൽ പ്രയാസം പ്രശ്നം ഉണ്ടായിരിക്കും. അബൂബക്കറും ഉമറും റളിയല്ലാഹു അൻഹുമ അവർ പിണങ്ങി, ആ അബൂബക്കർ സിദ്ദീഖ് ഉമറിന്റെ അടുത്ത് ചെന്ന് മാപ്പ് ചോദിച്ചു, ഉമർ മാപ്പ് കൊടുത്തില്ല. അപ്പൊ അബൂബക്കർ സിദ്ദീഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തേക്ക് പ്രയാസപ്പെട്ട് വന്നു, റസൂലുള്ളാഹി ദേഷ്യം വന്നു. റസൂലുള്ള പറഞ്ഞു, ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറഞ്ഞു, ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും ജമീഅ, ഞാൻ നിങ്ങളിലേക്ക് മുഴുവരിലേക്കുമുള്ള റസൂലാണ്. അപ്പൊ നിങ്ങൾ പറഞ്ഞു കദബ്ത, ഞാൻ പറഞ്ഞത് കളവാണ്, നിങ്ങൾ പറഞ്ഞു. വഖാല അബൂബക്കറിൻ സദഖ്ത, അബൂബക്കർ പറഞ്ഞു ഞാൻ പറഞ്ഞത് സത്യമാണ്, നിങ്ങൾ തന്നെ എന്റെ കൂട്ടുകാരനെ വിട്ടു തരുന്നുണ്ടോ എന്ന് പറഞ്ഞു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ദേഷ്യപ്പെട്ടു. കാരണം അബൂബക്കറിന്റെ മുൻ കാല അമലുകൾ അങ്ങനത്തേതാണ്, വലിയ ഫദ്ലുണ്ട്, എല്ലാവരും ഒരുപോലെ അല്ലല്ലോ. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു മാപ്പ് പറഞ്ഞു, റസൂലുള്ള അബൂബക്കർ പറഞ്ഞു, നബിയെ എനിക്കാണ് ആദ്യം തെറ്റുപറ്റിയത്, ഞാനാണ് ആദ്യം ഉമറിനോട് പ്രയാസമുണ്ടായത്. അപ്പൊ ഈ ഉമ്മത്തിലെ മഹാന്മാരായ ആളുകളാണവർ, അവരെക്കാൾ ഈമാനുള്ള മറ്റാരുമില്ല. പക്ഷെ അവർ തമ്മിൽ ഒരു പ്രയാസമുണ്ടായി, കാരണം മനുഷ്യരാണ്, മാനുഷികമായ പ്രയാസം, മാനുഷികമായ ഇതുപോലുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കാണ് അവർ ഖൈറിന്റെ ആളുകളായത്. അവർ മലക്കുകളല്ല. ഷിയകൾ റാഫിദുകൾ എന്ത് ചെയ്യും, ഇതുപോലത്തെ എന്തെങ്കിലും കയറി പിടിക്കും, എന്നിട്ട് അവരെ ചീത്തറിയും. അപ്പൊ സഹോദരങ്ങൾ അഹ്ലു സുന്നത്ത് അവർ മലക്കുകളാണെന്നല്ലല്ലോ വിശ്വസിക്കുന്നത്, അവർ മനുഷ്യരാണ്, ഏറ്റവും ഖൈറായ മനുഷ്യർ അള്ളാഹുവിന്റെ നബിമാർ കഴിഞ്ഞാൽ. അപ്പൊ ഇതുപോലെ പ്രയാസങ്ങൾ ഉണ്ടാകും, പക്ഷേ അത് കൽബിൽ പിടിച്ചു എന്ന് കണ്ടാൽ അപ്പോ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തുക, തൗബ ചെയ്യുക, ഖൈർ വിചാരിക്കുക, ദുആ ചെയ്തേക്കുക. നമുക്ക് പ്രയാസം തോന്നുന്ന ആൾക്ക് വേണ്ടി ദുആ ചെയ്യുക. അപ്പൊ മലക്കുകളെ നമുക്ക് വേണ്ടി ദുആ ചെയ്യുക, അടുത്ത് നിന്നിട്ട് അമീൻ വലക്ക ബിമിസിൽ, അമീൻ നിനക്കും അതുപോലെ ഉണ്ടാകട്ടെ. അപ്പൊ നോക്ക്, ഇത് സുബ്ഹാനല്ലാഹ് അഹ്ലു സുന്നത്തിന്റെ സ്വഭാവമാണ് ശരിക്കും മനസ്സിലാക്കുക. നമ്മൾ അഹ്ലു സുന്നത്ത് എന്നാൽ സലഫികൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അവരുടെ ആശയം ശിർക്കിനെതിരെയും ബിദഅത്തിനെതിരെയും ശക്തമായി സംസാരിക്കുന്ന, അള്ളാഹുവിന്റെ ദീനിൽ കടത്തിക്കൂട്ടിയ കാര്യങ്ങൾക്കെതിരിൽ ശക്തമായി നിലപാടെടുക്കുന്ന ആളുകളാണ്. അതോടൊപ്പം അവരെങ്ങനെയുള്ളവരാണ്, ഇങ്ങനെയുള്ളവരാണ്. അതായത് അവര് ഒരു 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 കടുത്ത വരണ്ടുണങ്ങിയ ഒരു മനുഷ്യന്മാരെ പറ്റാത്ത ഒരു ജാതി ആളുകളല്ല, അങ്ങനെയൊക്കെയാണെന്ന് പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നു. ചിലരുടെ പ്രവർത്തനങ്ങൾ അങ്ങനെ തെറ്റിയിരിക്കാൻ കാരണമായിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഒരു പ്രത്യേക ഒരു ഒരു പ്രത്യേക ജന്തുക്കളെ പോലെ അങ്ങനെയല്ല, മറിച്ച് അഹ്ലു സുന്ന ഇതാ മുഅ്മിനുകളോട് സ്നേഹവും അനുകമ്പയും ഉള്ളവരാണ്. അത് അവരുടെ പെരുമാറ്റത്തിൽ കാണണം, സംശയമല്ല. അഹ്ലു സുന്നത്ത് എന്നാൽ ഇങ്ങനെ ജനങ്ങളെ ഒന്നാകെ അകറ്റുന്ന ആളുകളല്ല, അവർ ജനങ്ങളെ അടുപ്പിക്കുന്ന ആളുകളാണ്. അതിനർത്ഥം അവരെല്ലാവരും ഇങ്ങോട്ട് അതുപോലെ സ്വീകരിക്കണം എന്നല്ല, എല്ലാവരോടും ഒരേ നിലപാടാണെന്നല്ല, എല്ലാവരോടും ഒരേ നിലപാടാണ് എന്നുമല്ല. പക്ഷേ വിവരമില്ലാത്ത ആളുകൾ, ദീനറിയാത്ത മനുഷ്യന്മാർ, പലർക്കും അറിവില്ലായ്മ കൊണ്ടാണ് പലരും അവർ മനസ്സിലാക്കിയത് പണ്ടേ പഠിച്ചു വെച്ചങ്ങനെ ഖൈറൊന്നും അവർ കേട്ടിട്ടില്ല. ഇങ്ങനെ ഇതൊന്നും പരിഗണിക്കാതെ എല്ലാവരെയും അകറ്റി നിർത്തുക, എല്ലാവരെയും ഹജുർ ചെയ്യുക, യഥാർത്ഥത്തിൽ ഇവനാണ് മഹജൂർ. എന്നാൽ ഇവൻ പറഞ്ഞു ഞാൻ ആളുകൾക്ക് ഹജർ ചെയ്യണമല്ലോ, ഇന്ന ആളുകളെ മുബ്തദി അയിനെ ബിദഅത്തുകാരനെ അകറ്റി നിർത്തണം ഒക്കെ പോലെയുള്ള മുൻഗാമികളുടെ വാക്കുകൾ എവിടെയാണ് പ്രയോഗിക്കേണ്ടത്, ആരിലാണ് പ്രയോഗിക്കേണ്ടത് ഒന്നും മനസ്സിലാക്കാതെ എല്ലാവരും ഹജർ ചെയ്യാൻ നടക്കുക. അങ്ങനെയൊക്കെ കുറെ ആളുകളുണ്ട്. ഇപ്പൊ സഹോദരങ്ങൾ, ഇതൊന്നും അഹ്ലു സുന്നത്തിന്റെ മാർഗമല്ല. അഹ്ലു സുന്നത്തിന് പ്രത്യേകിച്ച് ജഹൽ വ്യാപിച്ച കാലത്ത്, വിവരക്കേട് വ്യാപിച്ച കാലത്ത് ആദ്യം ഇവർക്ക് പഠിപ്പിച്ചു കൊടുക്കട്ടെ, അവർക്ക് പറഞ്ഞു കൊടുക്കട്ടെ. ഇതൊന്നും അറിയാത്ത എത്രയോ ആളുകളുണ്ട്. അവരൊക്കെ മുബ്തദിയാണ് എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയാൽ അവരാരും നിന്ന് അന്തിയും പഠിക്കുക. അവർക്കാരാണ് സുന്നത്തും ബിദഅത്തും വേർതിരിച്ച് പഠിപ്പിച്ചു കൊടുക്കുക? ശിർക്കും കുഫറും എന്താണ്, എന്താണ് ഈ അവരായിട്ടുള്ള, അവർ മനസ്സിലാക്കിയിട്ടുള്ള കാര്യത്തിലെ ശിർക്ക് എന്താണ് എന്ന് ആരാണ് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക? സലഫിയത്ത് എന്താണ് എന്ന് ആരാണ് അവർക്ക് പറഞ്ഞു കൊടുക്കുക? ഇങ്ങനെ ഹജർ ഹജർ എന്ന് പറഞ്ഞ് വിവരമില്ലാത്ത ആളുകളെ മാറ്റി നിർത്തിയാൽ, ഇപ്പൊ സഹോദരങ്ങളെ, അത് ശരിയായ രീതിയല്ല, ശരിയായ രീതിയല്ല. ഇസ്ലാമിൽ ഹജറുണ്ട്, മുബ്തദി ഹജർ ചെയ്യണം, ശരിയാണ്. പക്ഷെ അതിന്റെ രീതിയും അതിന്റെ ആളുകളും അതിന്റെ സമയവും സന്ദർഭമൊക്കെ ഉണ്ട്. ഇതൊന്നും പരിഗണിക്കാതെ അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതാണ്. മാത്രമല്ല പലർക്കും ഇതുപോലുള്ള വിഷയങ്ങളിൽ ഉള്ളിലുള്ള ഹവ കടന്നു വരും. ഇവര് വേറെന്തെങ്കിലും ദേഷ്യം ഉണ്ടാവും, ഞാൻ പുറത്ത് എന്ത് പറഞ്ഞേക്കാ, ബിദാചാരനായ കൊണ്ട് ഞാൻ ഒഴിവാക്കിയതാണ് എന്ന് പറയും. സംഗതി വേറെ ഇരിക്കും. നിയത്തിനനുസരിച്ചാണ് അമലൊക്കെ. അള്ളാഹുക്കറിയാം അയ്യ എന്തിനാണ് അവനെ ഒഴിവാക്കിയതെന്ന്, ഞാനുമായി അകന്നതെന്ന്, നിന്റെ ഈ ദീനുമായി ബന്ധപ്പെട്ട കാര്യത്തിനാണോ അല്ല നിന്റെ ഹവക്കാണോ, അള്ളാഹുവിനറിയാം. അള്ളാഹുവിനറിയാം. സ്നേഹം അള്ളാഹുവിന്റെ മാർഗത്തിൽ, വെറുപ്പ് അതും അള്ളാഹുവിന്റെ മാർഗത്തിൽ. അപ്പൊ സഹോദരങ്ങളെ, ഇത് മുഅ്മിനുകളുടെ മാർഗമാണ്. അവർ മുസ്ലിമീങ്ങൾ പരസ്പരം സ്നേഹമുള്ളവരായിരിക്കും. സുബ്ഹാനല്ലാഹ്, ഇത് മുസ്ലിമീങ്ങളിലെ സാധാരണക്കാരോടാണെങ്കിൽ, മുസ്ലിമീങ്ങളിലെ സാധാരണക്കാരോട് വരെയുള്ള കാര്യമാണെങ്കിൽ, അവരിൽ ഇൽമും ഫദ്ലും ഒക്കെ ഉള്ള ആളുകളോട് വെറുപ്പായാലോ, എന്തായിരിക്കും അവസ്ഥ? മുസ്ലിമീങ്ങളിൽ ഖൈറിന്റെ ആളുകൾ ജനങ്ങൾക്ക് ദീൻ പഠിപ്പിച്ചു കൊടുക്കുകയും ജനങ്ങൾക്ക് തൗഹീദ് പഠിപ്പിച്ചു കൊടുക്കുകയും ശിർക്കിനെ എതിർക്കാനും ബിദഅത്തുകളെ എതിർക്കാനും എത്രയോ കാലം അവരുടെ ജീവിതത്തിൽ ചെലവഴിക്കുകയും ചെയ്ത ആളുകളെ, അയാളെങ്ങനെ, അയാളിങ്ങനെ, അയാൾ മുബ്തദിയാണ്, അയാള് ഹിസ്ബിയാണ് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ചില ആളുകളുണ്ട്. അവർ വിചാരിക്കും ഇതൊക്കെ സലഫിയത്താണ്, ഇതൊക്കെ അഹ്ലു സുന്നത്തിന്റെ മാർഗമാണ്. ഹാശവക്കല്ല, ഒരിക്കലുമല്ല. അഹ്ലു സുന്നത്തിന്റെ മാർഗമേ അല്ല. അഹ്ലു സുന്നത്തിന്റെ മാർഗം ഇവർക്ക് തിരിഞ്ഞിട്ടില്ല, മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ശരിക്കും നമ്മൾ അള്ളാഹുവിന്റെ ദീൻ പഠിക്കുക, അള്ളാഹുവിന്റെ ദീൻ നന്നായി പഠിക്കുക. ويأمرون بالصبر على البلاء والشكر عند الرخاء والرضا بمر القضاء. اهل السنه والجماعه يأمرون اور കൽപ്പിക്കുന്നു بالصبر على البلاء, بالصبر ക്ഷമ കൊണ്ട് കൽപ്പിക്കുന്നു. على البلاء, ബലാഇന്റെ സമയത്ത്, ബലാ എന്താണ്, പരീക്ഷണങ്ങൾ, പരീക്ഷണങ്ങൾ വരുമ്പോൾ സബർ ചെയ്യുക, ക്ഷമിക്കുക. والشكر عند الرخاء, അതുപോലെ അഹ്ലു സുന്ന കൽപ്പിക്കുന്നു ശുക്ർ കാണിക്കാൻ, അള്ളാഹുക്ക് നന്ദി കാണിക്കാൻ. അയിന്റെ റഖാഇന്റെ സമയത്ത്, എന്താണ് റഖ? ബലാഇന്റെ വിപരീതം, റഖ സുഖം, സുഖമാണ് റഖ. വരിദ, അതുപോലെ തൃപ്തി പഠനം, തൃപ്തിയുള്ളവരായിരിക്കണം. ബിമുറിൽ ഖദാഇ, അള്ളാഹുവിന്റെ വിധിയിൽ ചിലത് മുറായി നമുക്ക് തോന്നിയാലും, എന്താ മുർ? ഒരു കയ്പ്, ഒരു കയ്പ് അനുഭവപ്പെട്ടാലും, അള്ളാഹുവിന്റെ വിധി, വിധിയാൽ ഉണ്ടായ കാര്യം, അതിൽ നമുക്ക് അള്ളാഹുവിന്റെ വിധിയിൽ തൃപ്തി ഉണ്ടാകും. ഇത് അഹ്ലു സുന്ന കൽപ്പിക്കുന്ന കാര്യമാണ്. ഇത് ഒരാൾക്ക് ഉണ്ടെങ്കിൽ അയാളുടെ ജീവിതം വളരെ സൗഭാഗ്യമുള്ളതായി. പരീക്ഷണങ്ങളിൽ സബർ കൈക്കൊള്ളുക. സബർ എന്നാൽ കൽബിനെ പിടിച്ചുവെക്കലാണ്. ജസഇൽ നിന്ന്, ജസ എന്താ, എപ്രാളം, വേവലാതിയിൽ നിന്ന് കൽബിനെ പിടിച്ചുവെക്കൽ. അതോടൊപ്പം കൽബ് പിടിച്ചു വെച്ചാൽ പിന്നെ നാവും കയ്യും ഒക്കെ അതിന്റെ പിന്നാലെയാണ്. കൽബാണ് മലിക്, രാജാവ് ആരാണ്, കൽബാണ്. ബാക്കിയൊക്കെ കൽബിനെ അനുസരിക്കും. അതുകൊണ്ട് പിടിച്ചു വെക്കുക, അത് നാവിനെ പ്രത്യേകം പിടിച്ചു വെക്കുക. അവയവങ്ങളിൽ പലതും നാവിന്റെ പിന്നാലെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, രാവിലെ ആയാൽ അവയവങ്ങളൊക്കെ നാവിനോട് പറയും, ഇത്തഖില്ലാഹ ഫീനാ, ഞങ്ങളുടെ കാര്യത്തിൽ അള്ളാഹനെ സൂക്ഷിച്ചോളണേ, ഫഇന്നമാ നഹ്നു ബിക, ഞങ്ങളൊക്കെ നിന്റെ പിന്നാലെയാണ്. ഇദസ്തഖംത ഇസ്തഖംന, വഇദാ വജജ്ത വജജ്ന, നീ നേരെയായാൽ ഞങ്ങൾ നേരെയാവും, നീ വളഞ്ഞാ ഞങ്ങളും വളയും. ഇത് അവയവങ്ങൾ എല്ലാ ദിവസവും നാവിനോട് പറയുമെന്ന് ആര് പറഞ്ഞു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. രാവിലെ അവയവങ്ങൾ നാവിനോട് പറയും, അള്ളാഹനെ സൂക്ഷിക്കണേ, ഞങ്ങൾക്കിന്റെ പിന്നാലെ, നീ നേരെ ഞങ്ങൾ നേരെ, നീ വളഞ്ഞ ഞങ്ങൾ വളയും. അതുകൊണ്ട് അത് സബർ എന്നാൽ അള്ളാഹുവിന്റെ ഖദറിൽ കൽബിനെ പിടിച്ചു. അയാൾക്ക് പ്രയാസം ഉണ്ടാവും, മനസ്സിൽ സങ്കടം ഉണ്ടാവും, പക്ഷെ പിടിച്ചു വെക്കുക എന്നതാണ് സബർ. ഫശുക്രി അൻദ റഖ, സന്തോഷവും സുഖവും ഉള്ള സമയത്ത് അള്ളാഹിനെ ശുക്ർ ചെയ്യുക. ശുക്ർ ചെയ്യുക എന്നാൽ ആദ്യം ഖൈർ കിട്ടിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കണം. എനിക്ക് കുറെ ഖൈർ കിട്ടിയിട്ടുണ്ടെന്ന് ആദ്യം തിരിഞ്ഞാലേ ശുക്ർ ചെയ്യാൻ പറ്റുള്ളൂ. ചില ആളുകൾക്ക് അത് മനസ്സിലാവുകയില്ല. എന്താണ് കാരണം? എപ്പോഴും അവൻ മുകളിലുള്ളവരിലേക്ക് മാത്രമേ നോക്കുള്ളൂ, താഴെയുള്ളവരിലേക്ക് നോക്കുകയില്ല. താഴെയുള്ളവരിലേക്ക് നോക്കിയോ നിന്റെ പ്രയാസം വളരെ എളുപ്പ, വളരെ നിസ്സാരമായി തോന്നും. നിനക്ക് അള്ളാഹ് തന്ന ഞാമത്ത് വലുതായി തോന്നും. ഈ ഹദീസിൽ നമുക്ക് മനസ്സിലാക്കാം, താഴെയുള്ളവരിലേക്ക് നോക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, എത്ര പ്രയാസം അനുഭവിക്കുന്ന ആളായാലും അയാൾ അന്വേഷിച്ചാൽ അയാളെക്കാൾ പ്രയാസം അനുഭവിക്കുന്ന ഒരാളെ അയാൾക്ക് കാണാം, സംശയമല്ല. കാരണം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉൻദുറു ഇലാ മൻ ഹുവ അസ്ഫല മിൻകും വലാ തൻദുറു ഇലാ മൻ ഹുവ ഫൗകകും ലാലിക അജ്ദറു അല്ലാ തസ്ദറു നിഅമത്തല്ലാഹി അലൈക്കും. നിങ്ങൾ നിങ്ങൾക്ക് താഴെയുള്ളവരിലേക്ക് നോക്കുക, മുകളിലുള്ളവരിലേക്ക് നോക്കാതിരിക്കുക. അതാണ് അള്ളാഹുവിന്റെ നിഅമത്ത് നിസാരമായി തോന്നാതിരിക്കാൻ നിങ്ങൾക്ക് നല്ലത്. അല്ലാഹ് എനിക്ക് അത് തന്നില്ലല്ലോ, ഇത് തന്നില്ലല്ലോ, അങ്ങനെ ആയില്ലല്ലോ, അയാളെ പോലെ ആയില്ലല്ലോ. സഹോദര, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, മൻ അസ്ബഹ മിൻകും ആമിനൻ ഫീ സിർബിഹ് മുആഫൻ ഫീ ജസദിഹ് ഇൻദഹു ഖൂതു യൗമിഹ് ഫകഅന്നമ ഹീദത ലഹു ദുനിയാ. ഒരാൾക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ നിർഭയത്വമുണ്ടെങ്കിൽ, അവൻ ജീവിക്കുന്ന നാട്ടിൽ കുഴപ്പമൊന്നുമില്ല, അൽഹംദുലില്ല, യുദ്ധങ്ങളൊന്നുമില്ല, അൽഹംദുലില്ല, നിർഭയത്വമുണ്ട്, അള്ളാഹു നമുക്ക് നിർഭയത്വം നിലനിർത്തി തരുമാറാകട്ടെ, ആമീൻ. ഇങ്ങനെ ആണ് അയാൾ ജീവിക്കുന്നത്. അതുപോലെ മുആഫൻ ഫീ ജസദിഹ്, ശരീരത്തിൽ ആരോഗ്യവുമുണ്ട്, ശരീരത്തിൽ പ്രശ്നമൊന്നുമില്ല. ഇൻദഹു ഖൂതു യൗമിഹി, അന്ന് തിന്നാനുള്ള ഭക്ഷണവുമുണ്ട്. ഫകഅന്നമ ഹീജത ലഹു ദുനിയാ, അവന് ദുനിയാവ് മുഴുവൻ കിട്ടിയതുപോലെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മൂന്നേ മൂന്ന് കാര്യം. ഒന്ന്, പേടിയില്ല, ശരീരത്തിന് ആരോഗ്യമുണ്ട്, അന്ന് നിന്നുള്ള ഭക്ഷണമുണ്ട്. ശുക്ർ ചെയ്യാൻ ആദ്യം അള്ളാഹു നിഅമത്ത് തന്നിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിന് നല്ലതെന്താ, താഴെയുള്ളവരിലേക്ക് നോക്കുക, മുകളിലുള്ളവരിലേക്ക് നോക്കാതിരിക്കുക. മാത്രമല്ല, മുകളിലുണ്ടെന്ന് നമ്മൾ വിചാരിക്കുന്ന പലരും നമ്മളെക്കാളും താഴെ ആയിരിക്കും. നമുക്ക് തോന്നുന്നതാണ് പുറമേക്ക് കാണുമ്പോൾ അയാൾ വലിയ വീട്ടിലാണ്, വലിയ വണ്ടിയാണ്, വലിയ സൗകര്യത്തിലാണ് അയാൾ. ചിലപ്പോൾ ഇന്നേക്കാളും കുറെ പ്രയാസങ്ങളെ കൽപ്പിലുണ്ടാവും. എങ്ങനെയാണ് ഓരോ ദിവസവും മണിക്കൂർ തള്ളി നിൽക്കണം, അയാൾക്കേ അറിയണ്ടാവുള്ളൂ, അള്ളാഹുവിനും പിന്നെ അയാൾക്കേ അറിയണ്ടാവുള്ളൂ. അതുകൊണ്ട് താഴേക്ക് നോക്കുക, ദീനിന്റെ കാര്യത്തിൽ എപ്പോഴും മുകളിലേക്ക് നോക്കുക. അങ്ങനെ ചില റിവായത്തുകൾ തന്നെ വന്നിട്ടുണ്ട്. ദുനിയാവിന്റെ കാര്യത്തിലാണ് ആരും നോക്കേണ്ടത്, താഴേക്ക് നോക്കേണ്ടത്. ദീനിൽ ഒരിക്കലും ആരും നോക്കരുത്, നാട്ടിലെ തമ്മാടികളും തോന്നിയവാസികളും നോക്കരുത്. മറിച്ച് ദീനന്റെ കാര്യത്തിൽ നിന്നേക്കാൾ മുകളിലുള്ളവരെ നോക്കുക, അള്ളാഹുവിന്റെ നബിമാരെ സഹാബിമാരെ ഒക്കെ നോക്കുക, അവരെ പോലെ ആകാൻ ശ്രമിക്കുക. ദുനിയാവിനോട് സുഹൃദ് ഉണ്ടാവുക, വിരക്തി ഉണ്ടാവുക. വിരക്തി എന്നാൽ ഇബ്നു ഖയ്യിമ പറഞ്ഞു, ദുനിയാവിനെ കൽബ്ന്ന് ഒഴിവാക്കലാണ്, കയ്യിന്ന് ഒഴിവാക്കലല്ല. ചില സാഹിദുകൾ ഉണ്ടാവും ദുനിയാവിനെ കുറിച്ച് നല്ല വിരക്തിയുള്ള, അയാളുടെ കയ്യിലാകട്ടെ ദുനിയാവ് ഇഷ്ടം പോലെ ഉണ്ടാവും, ചിലയാളുടെ കൽബ് സാഹിദാണ്. അള്ളാഹുന്റെ നബിമാർ ദാവൂദ്, സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം, ദുനിയാവ് അള്ളാഹു അവർക്ക് നിറയെ കൊടുത്തിട്ടുണ്ട്. സഹാബിമാരിൽ പലരും, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തേക്ക് അവസാന കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു നന്നായി ദുനിയാവ് കൊടുത്തിട്ടുണ്ട്. അവിടുത്തെ സദഖയും വലിയ ദാനധർമ്മമൊക്കെ കാരണത്താൽ നബിയുടെ കയ്യിലത് വേഗം തീർന്നു പോകുമെന്ന് മാത്രം. പക്ഷേ ദുനിയാവിനെ കുറിച്ച് അങ്ങേയറ്റം സുഹൃത്ത് ഉണ്ടായത് ആർക്കാണ്? നബിക്കാണ്, പിന്നെ സഹാബിമാർക്കാണ്. അപ്പൊ കയ്യിൽ ദുനിയാവ് ഉണ്ടായാലും ഇല്ലെങ്കിലും ശരി, കൽബ് ദുനിയാവിനെ കുറിച്ച് വിരക്തിയിലാണ്, അത് കാര്യമാക്കിയിട്ടില്ല. ഷെയ്ഖുൽ ഇസ്ലാം പറഞ്ഞതുപോലെ, കയറ് സഞ്ചരിക്കുന്ന ഒരു കഴുതയെ പോലെ മാത്രമേ എന്തിനെ കണ്ടിട്ടുള്ളൂ, ദുനിയാവിനെ കണ്ടിട്ടുള്ളൂ. നമുക്ക് പോകാനുണ്ട്, യാത്ര ഇതാണ് നമ്മൾ ആഖിറത്തിലേക്കുള്ള, ആഖിറത്തിലേക്കുള്ള യാത്രയിൽ. അതുകൊണ്ട് നിഅമത്ത് അല്ലാഹ് തന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കുക. രണ്ടാമത്, നാവ് കൊണ്ട് ശുക്ർ ചെയ്യുക, അൽഹംദുലില്ലാഹ് എന്ന് പറയുക, അള്ളാഹു ഇഷ്ടപ്പെടുന്നു അത്. മൂന്നാമത്, അള്ളാഹ് തന്ന നിഅമത്ത് അള്ളാഹുവിന് ഇഷ്ടമുള്ളതിൽ മാത്രം ഉപയോഗിക്കുക, അല്ലെങ്കിൽ അള്ളാഹു അനുവദിച്ചതിൽ മാത്രം ഉപയോഗിക്കുക. അള്ളാഹു തന്ന നിഅമത്ത് കൊണ്ട് അള്ളാഹു ഹറാമാക്കിയത് നീ ചെയ്യരുത്. അള്ളാഹ് തന്ന നിഅമത്താണ് കണ്ണുകൾ, സുബ്ഹാനല്ലാഹ്. എത്രത്തോളം അത് രണ്ടിന്റെയും കാഴ്ച കൊണ്ട് അള്ളാഹ് ഒരുവനെ പരീക്ഷിച്ചാൽ, കാഴ്ച പോയി ഒരാളുടെ, എന്തയാൾ ക്ഷമിച്ചാൽ ഞാനവന് സ്വർഗം കൊടുക്കുമെന്ന് അള്ളാഹു പറഞ്ഞിരിക്കുന്നു. സഹീഹുൽ ബുഖാരിയിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹു പറഞ്ഞിരിക്കുന്നു, ഇദബ്തലൈതു അബ്ദി ബിഹബീബതൈഹി ഫസബറ അവദ്ദുഹു ബിഹിമൽ ജന്ന. ഒരാളെ ഞാൻ അയാളുടെ രണ്ട് ഹബീബുകളെ കൊണ്ട് പരീക്ഷിച്ചാൽ, രണ്ട് ഹബീബ് എന്ന് ഉദ്ദേശിച്ചതാ രണ്ട് കണ്ണുകളെ കൊണ്ട് പരീക്ഷിക്കുകയും അവൻ ക്ഷമിക്കുകയും ചെയ്താൽ അവന് ഞാൻ സ്വർഗം പകരം കൊടുക്കും, ഈ രണ്ട് കണ്ണുകൾ പോയതിനെ ക്ഷമിച്ചത് കാരണത്താൽ. ഇത്രയും ഒരു ഞാമത്തായ കണ്ണുകൾ, ഇതുകൊണ്ട് നീ ഹറാമായത് നോക്കുക, വൃത്തികേട്, ഹറാമുകൾ, അന്യരായ സ്ത്രീകൾ, അവരുടെ നഗ്നതയും അതുപോലെ ലൈംഗിക ബന്ധവുമൊക്കെ ചിത്രീകരിച്ചത് നീ കാണുക. സുബ്ഹാനല്ലാഹ്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മയും മുസ്ലിം മക്കളെ എല്ലാവരെയും അള്ളാഹു ഇതുപോലുള്ള പാഹിഷത്തുകളിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആമീൻ. അത് നീ നോക്കുക, ഇത് അള്ളാഹുവിനുള്ള നന്ദികേട്. നിന്റെ സമ്പത്തും സമയവുമെല്ലാം അള്ളാഹു ഹറാമാക്കി തന്നെ ഉപയോഗിക്കുക, ഇത് ശുക്റിന് നേരെ വിപരീതമാണ്, കുഫറാൻ എന്ന് പറഞ്ഞാൽ നന്ദികേടാൻ. അത് ആ ശുക്ർ അഹ്ലു സുന്നഹ് കൽപ്പിക്കുന്നു. വർറിദാ ബിമുറിൽ ഖദാ, അതുപോലെ തൃപ്തിപ്പെടുക ബിമുറിൽ ഖദാ, അള്ളാഹുവിന്റെ ഖദാഇലെ കൈപ്പേറിയ കാര്യങ്ങളിൽ. നമുക്ക് പ്രയാസങ്ങൾ ഉണ്ടായാൽ രണ്ടു മൂന്ന് തരത്തിലാണ് അതുള്ളത്. ഒന്ന്, പ്രയാസം ഉണ്ടായാൽ ഒരാള് സഹത്ത് കാണിക്കുക, അതിനോട് വെറുപ്പ് കാണിക്കുക, അള്ളാഹുവിന്റെ വിധിയോട് വെറുപ്പ് കാണിക്കുക. ഉണ്ടായ പ്രയാസത്തോടെ ഒരാൾക്ക് കൽബിൽ പ്രയാസം ഉണ്ടാവും. അള്ളാഹിന്റെ അത് അള്ളാഹിന്റെ വിധിയിലേക്ക് നീങ്ങിയാലോ, അള്ളാഹിനെ ചീത്ത പറയുന്ന രൂപത്തിൽ, അള്ളാഹ് എനിക്ക് ഇതുവരെ ഒരു ഖൈറും തന്നിട്ടില്ല എന്നുള്ള രൂപത്തിൽ സംസാരിക്കുക, അത് പാടില്ല, ഹറാമാണ്, അവൻ അള്ളാഹിന്റെ കോപം ഉണ്ടാവും. രണ്ടാമത്തെ അവസ്ഥ എന്താ? സബ്റാൻ. സബ്റെന്നാൽ എന്താ? കടിച്ചിറക്കലാണ്. സബ്റെന്നാൽ കടിച്ചിറക്കലാണ്. അടുത്ത മറത്ത് വേണം, റിദ, തൃപ്തിപ്പെടുക, അള്ളാഹുവിന്റെ വിധിയിൽ അവൻ തൃപ്തിപ്പെടുക. ആ വന്ന കാര്യത്തെ അവന് അതിനോട് പ്രയാസമുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ വിധിയാണല്ലോ ഇത് എന്നതിൽ അവൻ തൃപ്തിപ്പെടുക, അള്ളാഹ് തന്ന വിധി ഹൈറായിരിക്കും എന്ന നിലയ്ക്ക് തൃപ്തിപ്പെടുക. ഇത് സബറിന്റെ അപ്പുറത്തെ പടിയാണ്. റിദ, പ്രയാസത്തിൽ തൃപ്തി അടയുക, അള്ളാഹിന്റെ വിധിയാണല്ലോ എന്ന നിലക്ക്, അതിന്റെ അപ്പുറത്താണ് ശുക്ർ. പ്രയാസത്തിലും അവൻ അള്ളാഹ്ക്ക് ശുക്ർ ചെയ്യുക, അത് വലിയ പ്രതിഫലമാണുള്ളത്. അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞു വന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഒരു അടിമയുടെ ഒരു കുഞ്ഞിനെ അള്ളാഹുവിന്റെ തീരുമാനത്താൽ മലക്കുകൾ മരിപ്പിച്ചു, അതിന്റെ റൂഹ് പിടിച്ചു. മലക്കുകൾ അള്ളാഹിന്റെ അടുത്തേക്ക് ചെന്നാൽ അള്ളാഹു ചോദിക്കും, അഖബൽതും അഖബൽതും സമറത്ത ഫുആദി, നിങ്ങൾ എന്റെ അടിമയുടെ ഖൽബിന്റെ കനി, അതിനെ നിങ്ങൾ പിടിച്ചോ, അവന്റെ കരളിന്റെ കഷ്ണത്തെ നിങ്ങൾ എടുത്തോ? അപ്പം അവർ പറയും, അതെ. ഫമാദാ ഖാല അബ്ദി, അപ്പൊ എന്റെ അടിമ എന്താണ് പറഞ്ഞത്? അള്ളാഹുവിനെ അറിയാം, അള്ളാഹു മലക്കുകളെ കൊണ്ട് പലതും പറയിപ്പിക്കും. ഏയ്, മലക്കുകൾ സുബഹിനും അസറിനും ഉണ്ടാവുമല്ലോ മസ്ജിദിൽ. അവർ തിരിച്ചു പോയാൽ അള്ളാഹു ചോദിക്കും അടിമകളെ കുറിച്ച്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫയസ്അലുഹും ബഹു അഅലമു ബിഹിം, അള്ളാഹുക്ക് അവരെ കുറിച്ച് നന്നായി അറിയാം, മലക്കുകളെക്കാൾ നന്നായി. എന്നാലും മലക്കുകളോട് അള്ളാഹു ചോദിക്കും, എന്താ അവർ ചെയ്തത്? അപ്പൊ മലക്കൾ പറയും, തറക്നാഹും ബഹും യുസല്ലൂൻ വാസൈനാഹും ബഹും യുസല്ലൂൻ, ഞങ്ങൾ വരുമ്പോഴും അവർ നിസ്കരിക്കായിരുന്നു, നമ്മൾ പോകുമ്പോഴും നിസ്കരിക്കായിരുന്നു, ഫജറിനും അസറിനും. അതുപോലെ അള്ളാഹു ഇവിടെയും ചോദിക്കും, എന്താ എന്റെ അടിമ പറഞ്ഞത്? അപ്പൊ മലക്കൾ പറയും, ഹമീദ ഹമീദക വസ്തർജ, നിന്നെ സ്തുതിച്ചു, ഇസ്തിർജ ചെയ്തു, ഇന്നാലില്ലാഹി ഇന്നാലി റാജിഊൻ എന്ന് പറഞ്ഞു. അപ്പോ അള്ളാഹു പറയും, എങ്കിൽ അവനെ നിങ്ങൾ സ്വർഗത്തിലൊരു വീട് പണിയുക, വസമൂഹു ബൈത്തൽ ഹംദ്, ഹംദിന്റെ ഭവനം എന്നതിന് പേരും കൊടുക്കുക. ഇത് സുബ്ഹാനല്ലാഹ്, ശുക്റാണ്. പ്രയാസപ്പെടുന്ന അവസരത്തിൽ അള്ളാഹ്ക്ക് ശുക്ർ ചെയ്യുന്നു. മലക്കുകളോട് അള്ളാഹു ഇങ്ങനെ ചോദിക്കുന്നതിന്റെ ഒരു ഹിക്മത്ത് പണ്ഡിതന്മാർ പറഞ്ഞത്, അവർ മുമ്പ് അള്ളാഹിനോട് പറഞ്ഞവരാണല്ലോ, അതജാലു ഫീഹാ മയുഫ്സിദു ഫീഹാ വയസ്ഫിഖു ദിമാ, ഭൂമിയിൽ രക്തം ചിന്തുകയും കുഴപ്പമുണ്ടാക്കുകയും ചെയ്യുന്ന ആളുകളെ നീ പടക്കുകയാണോ? അള്ളാഹു പറഞ്ഞത്, നിങ്ങളറിയാത്തത് എനിക്കറിയാം. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു തആല അവരോട് വലിയ മുഅ്മിനുകളായ പലരെ കുറിച്ചും ഇങ്ങനെ അവരുടെ ഖൈറായ ആമലുകളെ കുറിച്ച് മലക്കുകളോട് ചോദിക്കും. അള്ളാഹു സുബ്ഹാനഹു വതആല ഇങ്ങനെ കൈപ്പേറിയ റബ്ബിന്റെ വിധി ഉണ്ടായാൽ അതിൽ റിദ, തൃപ്തി കൈക്കൊള്ളാൻ, അള്ളാഹുന്റെ വിധിയാണെന്ന നിലക്ക് തൃപ്തിപ്പെടാൻ അഹ്ലു സുന്നഹ് കൽപ്പിക്കുന്നു. ബിസബ്രി അലൽ ബലാ വശുക്രി ഇൻദ റഖാ വറിദ ബിമുറിൽ ഖദാ. അതുപോലെ അഹ്ലു സുന്നത്തിന്റെ സ്വഭാവമാണ്, വയദഊന, അവർ ക്ഷണിക്കുന്നു, ജനങ്ങളെ ക്ഷണിക്കുന്നു, ഇലാ മകാരിമുൽ അഖ്ലാഖ്, മകാരിമുൽ അഖ്ലാഖിലേക്ക്. മകാരിമുൽ അഖ്ലാഖ് എന്നാൽ ഏറ്റവും മുന്തിയ സ്വഭാവം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബുഇത്തു ലിഉതമ്മിമ മകാരിമുൽ അഖ്ലാഖ്, ഏറ്റവും മാന്യമായ സ്വഭാവങ്ങൾ പൂർത്തീകരിക്കാനാണ് ഞാൻ നിയോഗിക്കപ്പെട്ടിട്ടുള്ളത്. വ മഹാസിനൽ അഅ്മാൽ, ഏറ്റവും നല്ല പ്രവർത്തനങ്ങൾ അതിലേക്കും അഹ്ലു സുന്നത്ത് ജനങ്ങളെ ക്ഷണിക്കും. വയഅഅ്തഖിദൂന മഅനാ ഖൗലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതുപോലെ അഹ്ലു സുന്നത്ത് ഉറച്ചു വിശ്വസിക്കുന്നു റസൂലുള്ളാഹിന്റെ ഈ വാക്ക് അതിന്റെ അർത്ഥം എന്താണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അക്മലുൽ മുഅ്മിനീന ഈമാനൻ അഹ്സനുഹും ഖുലുഖാ, മുഅ്മിനുകളിൽ ഏറ്റവും സമ്പൂർണമായ ഈമാനുള്ളവരാരാണ്? അഹ്സനുഹും ഖുലുഖാ, അവരിൽ ഏറ്റവും നല്ല സ്വഭാവമുള്ള ആളാണ്. സുബ്ഹാനല്ലാഹ്. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു പറഞ്ഞിരിക്കുന്നു, അന സഈമുൻ ബിബൈതിൻ ഫീ അഅ്ലൽ ജന്ന ലിമൻ ഹസ്സന ഖുലുഖ, ഞാൻ സ്വർഗത്തിന്റെ ഏറ്റവും മുകളിൽ ഒരു വീടുണ്ടെന്ന് ഉറപ്പു പറയുന്നു, ആരാണ് സ്വന്തം സ്വഭാവം നന്നാക്കിയത്? അവന്. അപ്പൊ തബിഅത്തൻ, പ്രകൃതിപരമായി നമ്മുടെ സ്വഭാവം മോശമാണെങ്കിൽ നമ്മളത് നന്നാക്കാൻ ശ്രമിക്കുകയും അല്ലാഹു അതിന് തൗഫീഖ് ചെയ്യുകയും ചെയ്തു, അവന് വലിയ പ്രതിഫലമുണ്ട് എന്നാണ്. അല്ലാഹു നമുക്കതിന് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അഹ്ലു സുന്ന സഹോദരങ്ങൾ ഇങ്ങനെയുള്ളവരാണ്. അവരൊരിക്കലും ഈ ഇതാ ചെറുക്കും ഇതാഴ്ത്തും ഒന്നും ചെയ്യണ്ട, എന്നിട്ട് നീ ജനങ്ങളൊന്നാകെ കടിച്ചു കീറുന്ന ആളായി നടന്നോ എന്ന് പറയുന്നവരല്ല, മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗത്തിലേക്ക് ആണ് അഹ്ലു സുന്ന ക്ഷണിക്കുന്നത്. അവിടുന്ന് ഒരിക്കലും അങ്ങനെയായിരുന്നില്ല. അവിടുത്തെ കുറിച്ച് ശത്രുക്കൾക്ക് പോലും ഖൈർ മാത്രമേ ഇതുപോലുള്ള കാര്യങ്ങൾ പറയാനുണ്ടായിട്ടുള്ളൂ, അവര് കളവ് വേറെ വിഷയങ്ങളിൽ പറയുന്നു എന്ന് മാത്രം. വയം ദുബൂന ഇല അന്തസില മൻ ഖതഅക, അതുപോലെ അഹ്ലു സുന്ന അവർ ക്ഷണിക്കുന്നു, അവർ പ്രോത്സാഹിപ്പിക്കുന്നു, ഇല അന്തസില മൻ ഖതഅക, നിന്നെ മുറിച്ചവരെ ചേർക്കാൻ, മുറിച്ച ബന്ധങ്ങൾ ചേർക്കാൻ. വതുഅതി മൻ ഹറമക, നിനക്ക് മുടക്കിയവർക്ക് നീ നൽകാൻ. വതഅഫു അമ്മൻ ളലമക, നിനക്ക് നിന്നോട് അതിക്രമം പ്രവർത്തിച്ചവർക്ക് മാപ്പ് കൊടുക്കാൻ. ഇതൊക്കെ അവർ പ്രോത്സാഹിപ്പിക്കുന്നു. കാരണം എന്താ, ഇത് നീതിയുടെ അപ്പുറത്താണ്, ഇത് ഔദാര്യമാണ്. നീതി പാലിച്ചാൽ അയാൾ എന്ത് ചെയ്യണ്ടില്ല, ദുൽമ ചെയ്തവന് നന്മ ചെയ്ത് കൊടുക്കണ്ടില്ല, അവന് ചെയ്തതുപോലുള്ളത് അങ്ങോട്ട് ചെയ്യാൻ അവകാശമുണ്ട്. പക്ഷേ അഫു വിട്ടുകൊടുക്കുക എന്നത് അതിന്റെയും അപ്പുറത്താണ്. ഇത് പ്രോത്സാഹിപ്പിക്കുന്നവരാണ് അഹ്ലു സുന്ന. കാരണം ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രോത്സാഹിപ്പിച്ചതാണ്, അള്ളാഹുവിന്റെ കിതാബിൽ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നതും കേൾക്കുന്നതുമായ എല്ലാ ഖൈറും ജീവിതത്തിൽ പാലിക്കുവാൻ എനിക്കും നിങ്ങൾക്കും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ഹദീനാ ലി അഹ്സനിൽ അഖ്ലാഖ് ലാ യഹ്ദി ലി അഹ്സനിഹാ ഇല്ലാ അൻത വസ്രിഫ് അന്നാ സയ്യിഅഹാ ലാ യസ്രിഫ് അന്നാ സയ്യിഅഹാ ഇല്ലാ അൻത. اللهم توفنا مسلمين والحقنا بالصالحين. اللهم انا نعوذ بك ان نشرك بك ونحن نعلم ونستغفرك لما لا نعلم. اللهم ربنا تقبل منا انك انت السميع العليم. اللهم ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. والله تعالى اعلم، وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى اله واصحابه اجمعين. سبحانك اللهم وبحمدك، اشهد ان لا اله الا انت، استغفرك واتوب اليك.